السلام عليكم ورحمة الله. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين
ഹസ്രത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു തആല അൻഹു ഹസ്രത്ത് മീർ ഹിസാമുദ്ദീൻ സാഹിബിനെ കുറിച്ച് പറയുന്നു, ഇദ്ദേഹത്തിന് ഹസ്രത്ത് മുസ്ലിം അലൈഹി സ്വലാത്തു വസ്സലാമുമായി നല്ല ബന്ധമായിരുന്നു. അദ്ദേഹത്തിന്റെ മകൻ മീർ ഹാമിദ് ഷാ സാഹിബിന്റെ നിക്കാഹിന്റെ അവസരത്തിൽ ഉള്ള സംഭവമാണ് വിവരിക്കുന്നത്. പറയുന്നു, മീർ ഹാമിദ് ഷാ സാഹിബ് ജമാഅത്തിൽ വലിയ പ്രാധാന്യമുള്ള വ്യക്തിയാണ്. അദ്ദേഹം ഹദ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സഹാബിയായിരുന്നു. ഇദ്ദേഹത്തിന്റെ പിതാവ് ഹക്കീം ഇസാമുദ്ദീൻ സാഹിബിന് ഹദ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ സിയാൽകോട്ടിൽ പിതാവിന്റെ നിരന്തരമുള്ള സമ്മർദ്ദത്തിൽ വഴങ്ങി ജോലിയിൽ പ്രവേശിച്ച കാലം മുതൽ അറിയാമായിരുന്നു. മീർ ഇസാമുദ്ദീൻ സാഹിബ് സിയാൽകോട്ട് സ്വദേശിയായിരുന്നു. ഹദ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം സിയാൽകോട്ടിൽ പോയപ്പോൾ അദ്ദേഹം മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമുമായി ബന്ധപ്പെട്ടു. അവിടെ കച്ചേരിയിലെ ചെറിയ ജോലിയിൽ കുറെ വർഷം വരെ ഹദ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം കഴിച്ചുകൂട്ടി. ആ നാളുകളിൽ ഹക്കീം ഇസാമുദ്ദീൻ സാഹിബുമായി ബന്ധം സ്ഥാപിച്ചു. ആ ബന്ധം അവസാന നിമിഷം വരെ നിലനിന്നു. ഈ ബന്ധം അദ്ദേഹത്തോട് മാത്രമല്ല നിലനിന്നത്, അദ്ദേഹത്തിന്റെ കുടുംബത്തോടും ഉണ്ടായിരുന്നു. ഇദ്ദേഹത്തിന് ശേഷം മീർ ഹാമിദ് ഷാ സാഹിബ് ഹദ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രസ്ഥാനത്തിൽ പ്രത്യേക വ്യക്തികളിൽ എണ്ണപ്പെടാൻ തുടങ്ങി. ഒരവസരത്തിൽ ഹദ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സദസ്സിൽ ഹദ്രത്ത് മീർ ഹാമിദ് ഷാ സാഹിബിനെ കുറിച്ച് പരാമർശിക്കപ്പെടുകയുണ്ടായി. അപ്പോൾ പറഞ്ഞു, ഷാ സാഹിബ് ഒരു ദർവേഷ് പ്രകൃതക്കാരനാണ്, അള്ളാഹു അങ്ങനെയുള്ളവരെയാണ് ഇഷ്ടപ്പെടുന്നത്. ഹദ്രത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഹക്കീം ഇസാമുദ്ദീൻ സാബിനോടുള്ള തുടക്കത്തിലുള്ള ബന്ധത്തിന്റെ പ്രാധാന്യം ഈ ഉദാഹരണത്തിലൂടെ മനസ്സിലാകുന്നതാണ്. ഒരിക്കൽ ഹദ്രത്ത് മസീമുദ് അലൈഹി സ്വലാത്തു വസ്സലാം വാദത്തിന് ശേഷം സിയാൽകോട്ടിൽ പോയി ഹക്കീം ഇസാമുദ്ദീൻ സാഹിബിനെ അദ്ദേഹത്തിന്റെ വരവ് വളരെ സന്തോഷഭരിതനാക്കി. അദ്ദേഹം ഒരു വീട്ടിൽ മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിനുള്ള താമസമൊരുക്കി. എന്നാൽ ഏതൊരു വീട്ടിലാണോ താമസിപ്പിച്ചത് അതിന്റെ ടെറസിൽ ചുറ്റുമതിൽ ഇല്ല എന്നറിഞ്ഞപ്പോൾ ഹദ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം സിയാൽകോട്ടിൽ നിന്നും തിരിക്കാൻ തീരുമാനിച്ചു. ചുറ്റുമതിലിനെ കുറിച്ച് ഒരു കാര്യം ഓർക്കണം, ഹദീസിലും വന്നിട്ടുള്ളതാണ്, ചുറ്റുമതിൽ ഇല്ലാത്ത ടെറസിൽ ഉറങ്ങരുത്. അന്നൊക്കെ ചൂടുകാലത്ത് പൊതുവിൽ ടെറസിന് മുകളിലാണ് രാത്രി ഉറങ്ങാറുള്ളത്. ഫാനൊന്നും അക്കാലത്തുണ്ടായിരുന്നില്ല. ഹദ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം ചുറ്റുമതിൽ ഇല്ല എന്ന് കണ്ടപ്പോൾ പറഞ്ഞു, ഇവിടെ താമസിക്കാൻ പറ്റില്ല, അങ്ങനെ തിരിച്ചുപോകാൻ തീരുമാനിച്ചു. ഹദ്രത്ത് മുസ്ലിമോദ് പറയുന്നു, അപ്പോൾ ഞാൻ മുഖേന പുറത്ത് പുരുഷന്മാരെ അറിയിച്ചു, ഞങ്ങൾ നാളെ കദീനയിലേക്ക് തിരിക്കുന്നതാണ്, ഈ വീട് താമസത്തിന് ഉചിതമല്ല എന്നും പറഞ്ഞു, കാരണം ഇതിന്റെ ടെറസിന് മുകളിൽ ചുറ്റുമതിൽ ഇല്ല. ഈ വാർത്ത കേട്ടപ്പോൾ കേട്ടവരിൽ മൗലവി അബ്ദുൽ കരീം സാഹിബ് പോലെയുള്ളവർ ഉണ്ടായിരുന്നു. അവർ പറഞ്ഞു, അള്ളാഹുവിന്റെ ഇംഗിതം ഇതായിരിക്കും. എന്നാൽ ഹക്കീം ഇസാമുദ്ദീൻ സാഹിബ് ഇതറിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്തുകൊണ്ട് തിരിച്ചു പോകും, പോകുന്നത് കാണട്ടെ. ഉടനെ സ്ത്രീകളുടെ കതകിനടുത്ത് ഹാജരായി ഹക്കീം ഇസാമുദ്ദീൻ ഹസ്രത്ത് മസീം അലൈഹി സ്വലാത്തു വസ്സലാമിനെ കാണാൻ ആഗ്രഹിക്കുന്നു എന്ന് അറിയിക്കുകയും ചെയ്തു. ഹസ്രത്ത് മസീം അലൈഹി സ്വലാത്തു വസ്സലാം ഉടനെ പുറത്തേക്ക് വന്നു. ഹക്കീം സാഹിബ് പറഞ്ഞു, എനിക്കറിയാൻ കഴിഞ്ഞത് ഈ വീട് താമസയോഗ്യമല്ലാത്തത് കൊണ്ട് ഉസു തിരിച്ചു പോകാൻ തീരുമാനിച്ചു എന്നതാണ്. വീടിനെ കുറിച്ച് പറഞ്ഞു, ഈ പട്ടണത്തിൽ ഏത് വീടാണോ ഇഷ്ടപ്പെടുന്നത് അവിടെ സൗകര്യമൊരുക്കാൻ സാധിക്കും. ഇനി തിരിച്ചു പോകുന്ന കാര്യമാണെങ്കിൽ ഈടെ വന്നത് ഉടനെ തിരിച്ചു പോകാനാണോ? എന്നിട്ട് ജനങ്ങളുടെ ഇടയിൽ ഞാൻ അപമാനിതനാകണോ? ഈ കാര്യം അദ്ദേഹം പ്രത്യേകമായി ഒരു ശൈലിയിലാണ് പറഞ്ഞത്, വളരെ ഉച്ചത്തിലാണ് പറഞ്ഞത്. ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം ഇത് കേട്ട് നിശബ്ദനായി. എന്നിട്ട് പറഞ്ഞു, ശരി, ഞാൻ തിരിച്ചു പോകുന്നില്ല. ഒരു സംഭവം വിവരിക്കുന്നു. ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അടുത്ത് ഒരാൾ വന്നു. അദ്ദേഹം പറഞ്ഞു, ഞാൻ താങ്കളെ വളരെ ആദരിക്കുന്ന വ്യക്തിയാണ്, എന്നാൽ താങ്കളിൽ നിന്നും ഒരു വലിയ തെറ്റ് വന്നിരിക്കുന്നു. നിങ്ങൾക്കറിയില്ലേ, ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറയുന്നത്, താങ്കൾക്കറിയില്ലേ, ഉലമ ആരുടെയും കാര്യം കേൾക്കില്ല, കാരണം അവർക്കറിയാം വല്ലവരും പറഞ്ഞത് കേട്ടാൽ അത് തങ്ങളുടെ അപമാനമാണെന്നും. ജനങ്ങൾ പറയും, ഇന്ന ആൾക്കാണ് ഈ കാര്യം മനസ്സിലായത്, പണ്ഡിതന് മനസ്സിലായില്ല, അതുകൊണ്ട് അവരോട് കാര്യങ്ങൾ സമ്മതിപ്പിക്കാൻ നാം ചെയ്യേണ്ടത് അവരോട് തന്നെ കാര്യങ്ങൾ പറയിപ്പിക്കുക എന്നതാണ്. പണ്ഡിതന്മാർ കാര്യം അംഗീകരിക്കുന്നില്ലെങ്കിൽ അവരോട് തന്നെ കാര്യങ്ങൾ പറഞ്ഞ് സമ്മതിപ്പിക്കുക. ആ വ്യക്തി പറഞ്ഞ രീതി ഇപ്രകാരമായിരുന്നു. ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറഞ്ഞുകൊടുത്തത് ഇപ്രകാരമാണ്, താങ്കൾക്ക് ഈസാ നബിയുടെ മരണത്തെക്കുറിച്ച് അറിയിപ്പ് ലഭിച്ചപ്പോൾ താങ്കൾ ചെയ്യേണ്ടിയിരുന്നത് കുറച്ച് പണ്ഡിതന്മാരെ തെരഞ്ഞെടുത്ത് ഒരു മീറ്റിംഗ് വിളിച്ച് അവരുടെ മുമ്പാകെ കാര്യം ഇപ്രകാരം അവതരിപ്പിക്കേണ്ടതായിരുന്നു. ക്രിസ്ത്യാനികൾക്ക് ഈസാ നബിയുടെ ജീവിച്ചിരിപ്പുണ്ടെന്ന വിശ്വാസം വളരെ സഹായകരമാണ്. അവർ ആക്ഷേപിച്ച് ഇസ്ലാമിന് നഷ്ടം വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. അവർ പറയുന്നത്, നിങ്ങളുടെ നബി വഫാത്തായി, ഞങ്ങളുടെ മതസ്ഥാപകൻ ആകാശത്താണ്, അതുകൊണ്ട് അദ്ദേഹം ശ്രേഷ്ഠനും ദൈവം തന്നെയുമാണ്, ഇതിന് എന്ത് മറുപടിയാണ് നാം നൽകേണ്ടത്? ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പണ്ഡിതന്മാരെ ഒരുമിച്ച് കൂട്ടി ഇപ്രകാരം ചോദിക്കാം, എന്നിട്ട് പറയുക, ഇതിന് എന്ത് മറുപടിയാണ് നാം നൽകുക? ആ വ്യക്തി പറഞ്ഞു, അപ്പോൾ പണ്ഡിതന്മാർ പറയും, ഇതിന് മറുപടി എന്താണെന്ന് താങ്കൾ തന്നെ പറഞ്ഞു തരിക. പറയുക, നിങ്ങളുടെ അഭിപ്രായങ്ങളാണ് ശരിക്കും അംഗീകരിക്കേണ്ടത്. എനിക്ക് തോന്നുന്നത് ഇന്ന ആയത്തിൽ നിന്നും ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറയുകയാണ് ഇങ്ങനെ നിങ്ങൾ പറയണമെന്നുള്ളത്. എനിക്ക് തോന്നുന്നത് ഇന്ന ആയത്തിൽ നിന്നും മസീഹിന്റെ മരണം തെളിയിക്കാൻ കഴിയും. അപ്പോൾ പണ്ഡിതന്മാർ പറയും, ഇത് ശരിയാണല്ലോ. ഉടനെ ബിസ്മില്ലാ ചൊല്ലി ഉടനെ താങ്കൾ പ്രഖ്യാപിക്കുക, ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ തയ്യാറാണ് എന്നവർ പറയും. ഇതേപോലെ അടുത്ത പ്രശ്നം വെക്കുക, ഹദീസുകളിൽ മസീഹിന്റെ രണ്ടാം വരവിനെ കുറിച്ച് ഉണ്ട്. മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം വഫാത്തായിരിക്കയാൽ ഇതിന്റെ അർത്ഥം എന്തായിരിക്കും? ഉടനെ ഏതെങ്കിലും പണ്ഡിതൻ താങ്കളെ കുറിച്ച് പറഞ്ഞേക്കാം, താങ്കൾ തന്നെയാണ് മസീഹ്. ഇക്കാര്യത്തിൽ എല്ലാ പണ്ഡിതന്മാരും ഇത് അംഗീകരിക്കുകയും ചെയ്യുമായിരുന്നു. ഈ അഭിപ്രായം കേട്ടപ്പോൾ ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, എന്റെ വാദം മനുഷ്യതന്ത്രമായിരുന്നുവെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യാമായിരുന്നു. എന്നാൽ ഇത് അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരമാണ്. അള്ളാഹു മനസ്സിലാക്കി തന്നതനുസരിച്ച് ഞാൻ ചെയ്തു. മുസ്ലിമോ അത് പറയുന്നു, വഞ്ചനകളും ചതികളും മനുഷ്യപ്രവർത്തനത്തിലാണ് ഉണ്ടാവുക. അള്ളാഹുവിന്റെ ജമാഅത്തുകൾ ഇതിൽ നിന്നും ഒരിക്കലും ഭയക്കാറില്ല. ഇത് നമ്മുടെ ജോലിയല്ല, അള്ളാഹുവിന്റെ പണിയാണിത്. ഇക്കാലത്തും ഇതേപോലെ ചിലർ പറയാറുണ്ട്, ഇങ്ങനെ വാദിച്ചാൽ മതിയായിരുന്നു, നബി എന്ന് പറയാതിരുന്നെങ്കിൽ, മുജദ്ദിദ് എന്ന് മാത്രം പറഞ്ഞിരുന്നെങ്കിൽ പ്രശ്നം തീർന്നേനെ. എന്നോടും ഇവിടെ ഇന്റർവ്യൂ എടുക്കാൻ ഒരു മുസ്ലിം പത്രാധിപൻ വന്നിരുന്നു. ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം നബിയായി അംഗീകരിച്ചില്ല എങ്കിൽ എന്താണ് പ്രശ്നമുള്ളത്? പണ്ഡിതന്മാർ നിങ്ങൾക്കെതിരെ ഉണ്ടാകില്ല. അദ്ദേഹത്തെ ഞാൻ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞ ഈ മറുപടി നൽകി, അള്ളാഹു പറഞ്ഞത് അംഗീകരിക്കണോ അതല്ല നിങ്ങളുടെ പണ്ഡിതന്മാരുടെ അഭിപ്രായം കേൾക്കണോ? ഏതായാലും അവർക്ക് കാര്യം മനസ്സിലാകുന്നില്ല. ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഒരു ഇൽഹാമുണ്ട്, തീ കൊണ്ട് ഞങ്ങളെ പേടിപ്പിക്കേണ്ട, തീ ഞങ്ങളുടെ അടിമയാണ്, അല്ലെങ്കിൽ ഞങ്ങളുടെ അടിമകളുടെയും അടിമയാണ്. ഹദ്രത്ത് മുസ്ലിമോ അത് പറയുന്നു, എനിക്കറിയാം 1903 അബ്ദുൽ ഗഫൂർ എന്ന വ്യക്തി ഇസ്ലാമിൽ നിന്നും മുർത്തദ്ദായി ആര്യ സമാജക്കാരനായി തീർന്നു. അയാൾ തന്റെ പേര് ധരംപാൽ എന്ന് വെച്ചു. തർക്കെ ഇസ്ലാം എന്ന പേരിൽ ഒരു ഗ്രന്ഥം എഴുതി. ഖലീഫ അവ്വൽ റളിയല്ലാഹു അൻഹു അതിന് മറുപടി എഴുതി. നൂറുദ്ദീൻ എന്നാണ് ആ പുസ്തകത്തിന്റെ പേര്. ആ ഗ്രന്ഥം നിത്യവും ഹദ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ വായിച്ചു കേൾപ്പിച്ചിരുന്നു. ധരംപാലിന്റെ ഒരു ആക്ഷേപം, ഹദ്രത്ത് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന് വേണ്ടി തീ തണുത്തെങ്കിൽ മറ്റുള്ളവർക്കായി എന്തുകൊണ്ട് തണുക്കുന്നില്ല എന്നതായിരുന്നു. അപ്പോൾ ഹദ്രത്ത് ഖലീഫ അവ്വൽ റളിയല്ലാഹു അൻഹു മറുപടി കേൾപ്പിക്കുകയുണ്ടായി, ഇവിടെ തീ എന്നതുകൊണ്ട് ബാഹ്യമായ തീയല്ല അർത്ഥം, ഇതിന്റെ അർത്ഥം എതിർപ്പിന്റെ തീയാണ്. അപ്പോൾ ഹദ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ഇതിന്റെ വ്യാഖ്യാനത്തിന്റെ ആവശ്യം എന്താണ്? എന്നെയും ഇബ്രാഹിം എന്നല്ലേ അള്ളാഹു പറഞ്ഞിട്ടുള്ളത്? ഹദ്രത്ത് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന് വേണ്ടി തീ എങ്ങനെ തണുത്തു എന്ന് ജനങ്ങൾക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ അവർ എന്നെ തീയിലിട്ട് നോക്കട്ടെ, ഞാൻ തീയിൽ നിന്നും സുരക്ഷിതമായി പുറത്തേക്ക് വരുന്നില്ലേ എന്ന് നോക്കട്ടെ. ഹദ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഈ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഖലീഫ അവ്വൽ റളിയല്ലാഹു തആല അൻഹു തന്റെ ഗ്രന്ഥം നൂറുദ്ദീനിൽ ഇതേ മറുപടിയാണ് എഴുതിയത്. എന്നിട്ട് എഴുതി, ഞങ്ങളുടെ ഇമാമിനെ നിങ്ങൾ തീയിലിട്ട് നോക്കൂ, തീർച്ചയായും അള്ളാഹു തന്റെ വാഗ്ദാന പ്രകാരം അദ്ദേഹത്തെ ഈ അഗ്നിയിൽ നിന്നും ഹദ്രത്ത് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനെ സംരക്ഷിച്ചതുപോലെ സംരക്ഷിക്കുന്നതാണ്. ഒരവസരത്തിൽ ഇതിന്റെ വിശദമായ കാര്യങ്ങൾ വിവരിക്കുകയുണ്ടായി. എന്നിട്ട് മുജിസത്തിനെ കുറിച്ചും പറഞ്ഞു. ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഉദ്ധരിച്ചുകൊണ്ടാണ് പറഞ്ഞത്. പറഞ്ഞു, ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹ് അവ്വൽ എഴുതിയ നൂറുദ്ദീൻ എന്ന ഗ്രന്ഥത്തെ കുറിച്ചാണ് പറയുന്നത്. അതിൽ അദ്ദേഹം എഴുതിയ ഹസ്രത്ത് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനെ തീയിലിടുന്നതിനെ കുറിച്ചുള്ള പരാമർശം കൊണ്ട് ഉദ്ദേശിക്കുന്നത് യുദ്ധത്തിന്റെ തീയാണ്. അദ്ദേഹം ചിന്തിച്ചത് തീയിൽ പ്രവേശിച്ചാൽ സുരക്ഷിതമായി പുറത്തു വരിക എന്നത് പ്രയാസമുള്ള കാര്യമാണ്, അതുകൊണ്ട് തീ കൊണ്ട് ഉദ്ദേശിക്കുന്നത് യുദ്ധത്തിന്റെ തീയാണ് എന്ന് വ്യാഖ്യാനിച്ചു. ഹദ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം അക്കാലത്ത് ബസ്രബാം ഭാഗത്തേക്ക് നടക്കാൻ പോകുമായിരുന്നു. ഹദ്രത്ത് മുസ്ലിമോ അത് പറയുന്നു, എനിക്ക് ഓർമ്മയുണ്ട്, അന്ന് ഞാനും കൂടെ ഉണ്ടായിരുന്നു. ആരോ പറഞ്ഞു നടക്കുമ്പോൾ, ഹുസൂർ വലിയ മൗലവി സാഹിബ് വളരെ നല്ല പോയിന്റാണ് പറഞ്ഞത്. മുസ്ലിമോ അത് പറയുന്നു, യുക്തിപരമായ കാര്യങ്ങൾ അതിൽ കൂടുതൽ താല്പര്യമുള്ളവർ ഇങ്ങനെയുള്ള കാര്യങ്ങളെ വളരെയധികം ഇഷ്ടപ്പെടാറുണ്ട്, ഇങ്ങനെയുള്ള വ്യാഖ്യാനങ്ങളും ആശയങ്ങളും. എന്നാൽ ഹദ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം നടത്തത്തിൽ ഉടനീളം ഇതിനെ ഖണ്ഡിക്കുകയാണുണ്ടായത്. എന്നിട്ട് പറഞ്ഞു, എനിക്ക് ഇൽഹാമുണ്ടായിട്ടുണ്ട്, തീ നമ്മുടെ അടിമയാണ്, അല്ല നമ്മുടെ ദാസന്മാരുടെയും അടിമയാണ്. ഹദ്രത്ത് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അള്ളാഹു അങ്ങനെ പെരുമാറിയിട്ടുണ്ടെങ്കിൽ എന്താണ് ഇതിൽ ഇത്ര അത്ഭുതം? പ്ലേഗ് തീയേക്കാളും കുറവൊന്നുമല്ലല്ലോ. നോക്കൂ, നാനാഭാഗത്തും പ്ലേഗ് വന്നു, എന്നാൽ നമ്മുടെ വീടിനെ അള്ളാഹു ഇതിൽ നിന്നും സംരക്ഷിച്ചു. അതിനാൽ ഹദ്രത്ത് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹു തീയിൽ നിന്നും രക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അതിലെന്ത് അത്ഭുതമാണിരിക്കുന്നത്? നമ്മുടെ ഭാഗത്ത് നിന്ന് മൗലവിസാവിനെ അറിയിക്കുക, ഈ വ്യാഖ്യാനം വെട്ടിക്കളയുക. നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹം അത് വെട്ടിക്കളയുകയുണ്ടായി, എന്നിട്ട് പുതിയ വരികൾ എഴുതി ചേർക്കുകയുണ്ടായി. മുസ്ലിം അത് പറയുന്നു, മുജിസാദിനെ കുറിച്ച് അമ്പിയാക്കളുടെ വ്യാഖ്യാനങ്ങളാണ് ശരിയായിട്ടുള്ളത്, കാരണം അത് അവർ കണ്ട കാര്യങ്ങളാണ്. അള്ളാവിനോട് അരയര മണിക്കൂർ സംസാരിക്കുന്ന വ്യക്തി ചോദ്യം ചോദിക്കുന്നു, അള്ളാഹുവിനോട് മറുപടി ലഭിക്കുകയും ചെയ്യുന്നു. അവരുടെ കാര്യങ്ങൾ പ്രത്യേക ആളുകൾക്ക് പോലും മനസ്സിലാക്കാൻ പ്രയാസമാണ്. എന്നിട്ടല്ല സാധാരണക്കാർ, അവർ സ്വപ്നം പോലും കണ്ടിട്ടില്ലാത്തവർ. വല്ലപ്പോഴും കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ ഒന്നോ രണ്ടോ ആയിരിക്കും. ഇനി കൂടുതൽ കണ്ടിട്ടുണ്ടെങ്കിൽ അംഗീകരിച്ചാൽ തന്നെ ഇത് അള്ളാഹുവിൽ നിന്നാണോ അതല്ല സ്വന്തം ചിന്തകളാണോ എന്ന സംശയത്തിലായിരിക്കും അവരുള്ളത്. എന്നാൽ ഒരു കൂട്ടർ പറയുന്നു, ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഉദാഹരിച്ചുകൊണ്ടാണ് പറയുന്നത്, ഞങ്ങൾ കിടക്കാനായി തലയണയിൽ വെച്ചതേയുള്ളൂ, ഉടനെ ദൈവിക സന്ദേശം വരാൻ തുടങ്ങി. പകൽ നിന്നെ പലരും ചീത്ത പറഞ്ഞു, അതുകൊണ്ട് വ്യസനിക്കേണ്ട, നാം നിന്റെ കൂടെയുണ്ട്. തലയിണയിൽ തല ചായച്ചത് മുതൽ എഴുന്നേൽക്കുന്നത് വരെ അള്ളാഹു തആല ഇപ്രകാരം സാന്ത്വനം നൽകിക്കൊണ്ടിരിക്കുന്നു. ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ചിലപ്പോൾ രാത്രി മുഴുവൻ ഇങ്ങനെ ഇൽഹാം ഉണ്ടായിക്കൊണ്ടിരിക്കും, ഇന്നി മഅ റസൂലി അഖൂമു, ഞാൻ എന്റെ റസൂലിന്റെ കൂടെ നിൽക്കുന്നു. അതിലത്തെ മുസ്ലിം അത് പറയുന്നു, മറ്റുള്ളവർക്ക് ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയില്ല, എന്നാൽ അള്ളാഹുവിന്റെ വരിഷ്ഠദാസന്മാർക്കും സജ്ജനങ്ങൾക്കും ഒരു പരിധിവരെ മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ നബിക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന രീതിയിൽ മനസ്സിലാക്കാൻ കഴിയില്ല. നബി നബി തന്നെയാണ്, അദ്ദേഹത്തോടൊപ്പം അള്ളാഹുവിന്റെ വചനം ഉണ്ടാകും, അതിനെ ഉദാഹരിക്കാൻ നമുക്ക് കഴിയില്ല. അതിലത്ത് മുസ്ലിമോദ് തന്നെ കുറിച്ച് പറയുന്നു, എന്റെ ഇൽഹാമും സ്വപ്നങ്ങളും ഇപ്പോൾ ആയിരത്തിൽ കൂടുതലായിട്ടുണ്ട്. എന്നാൽ ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഒരു രാത്രിയിലെ ഇൽഹാമിന് പോലും അത് തത്തുല്യമല്ല. അദ്ദേഹത്തിന് പ്രദോഷം മുതൽ പ്രഭാതം വരെ ഇനി മഅ റസൂലി അഖൂമ എന്ന ഇൽഹാം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. പറഞ്ഞു, നമ്മുടെ ജോലി നമ്മുടെ ഭക്തജനങ്ങളെ ആദരിക്കുക എന്നതാണ്. എന്നാൽ നാം അവരെ അമ്പിയാക്കളോടുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അവരെ അപമാനിക്കുകയാണ് ശരിക്കും ചെയ്യുന്നത്. ഓരോരുത്തർക്കും വ്യത്യസ്തമായ കഴിവുകളാണുള്ളത്. എനിക്ക് ഓർമ്മയുണ്ട്, ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജീവിതത്തിൽ പൊതുവിൽ ഉണ്ടായിരുന്ന ചർച്ച ഇതാണ്, അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടമുള്ള വ്യക്തി ആരാണ്. ചിലർ പറയാറുള്ളത് വലിയ മൗലവി സാഹിബ്, അതായത് ഹദ്റത്ത് ഖലീഫ അവ്വൽ റളിയല്ലാഹു അൻഹു. ചിലർ ചെറിയ മൗലവി സാഹിബിനെ, അതായത് മൗലവി അബ്ദുൽ കരീം സാഹിബിന്റെ പേരാണ് പറയാറുള്ളത്. ഖലീഫ അവ്വൽ റളിയല്ലാഹു അൻഹുവിനെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിരുന്നു എന്ന് പറയുന്നവരുടെ കൂടെയായിരുന്നു ഞാൻ. മുസ്ലിം അത് പറയുന്നു, എനിക്ക് ഓർമ്മയുണ്ട്, ഉച്ച സമയമായിരുന്നു, സന്ദർഭം ഓർമ്മയില്ല, മുമ്പെപ്പോഴോ ഈ സംഭവം വിവരിച്ചിട്ടുള്ളതാണ്, അപ്പോൾ സന്ദർഭവും വിവരിച്ചിട്ടുണ്ടാകും. പറയുന്നു, ഇപ്പോൾ എനിക്ക് ഓർമ്മയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. പറയുന്നു, ഞാൻ വീട്ടിൽ വന്നു, ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം എന്നോടോ അമ്മാജാനോടോ പറഞ്ഞു, അവർ അവിടെ ഉണ്ടായിരുന്നു, അള്ളാഹു നമ്മോട് ചെയ്ത അനുഗ്രഹങ്ങളിൽ ഒന്ന് അക്കീം സാഹിബിന്റെ അസ്തിത്വം കൂടിയാണ്. അദ്ദേഹം പൊതുവിൽ ഖലീഫ അവ്വലിനെ ഹക്കീം സാഹിബ് എന്നാണ് പറഞ്ഞിരുന്നത്. ചിലപ്പോൾ വലിയ മൗലവി, ചിലപ്പോൾ മൗലവി നൂറുദ്ദീൻ സാഹിബ് എന്നും പറയും. അദ്ദേഹം അപ്പോൾ എന്തോ എഴുതുകയായിരുന്നു. പറഞ്ഞു, ഇദ്ദേഹത്തിന്റെ ഖലീഫ അവ്വലിന്റെ വ്യക്തിത്വം അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളിൽ പെട്ടതാണ്. ഇതിനെ നാം അംഗീകരിക്കുന്നില്ലെങ്കിൽ നാം കാണിക്കുന്ന നന്ദികേടായിരിക്കും ഇത്. അള്ളാഹു നമുക്കൊരു പണ്ഡിതനെ നൽകിയിരിക്കുന്നു, അദ്ദേഹം പകൽ മുഴുവനും ദർശ നൽകുന്നു, കൂടാതെ ചികിത്സിക്കുന്നു, അത് മുഖേന ആയിരക്കണക്കിന് ജീവൻ രക്ഷപ്പെടുന്നു. മറ്റൊന്ന് എഴുതിയത്, മുസ്ലിമോദിന്റെ മുമ്പിൽ നടന്ന ഒരു ചർച്ചയാണ് ആദ്യത്തേത്, പിന്നീട് എഴുതുന്നു മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം ഇപ്രകാരം എഴുതി, നമ്മുടെ നാടി ചലിക്കുന്നത് പോലെ അദ്ദേഹം എന്നോടൊപ്പം ചലിക്കുന്നു. ഇത്രയും ഉന്നതയിലുള്ള ഒരു വ്യക്തിയുടെ ഉദ്ധരണി ഹദ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഉദ്ധരണിക്ക് എതിരിൽ കാണിച്ചാൽ ഖലീഫ അവ്വലിന്റെ ഒരു ഉദ്ധരണി ആരോ കേൾപ്പിക്കുകയുണ്ടായി. അപ്പോഴാണ് ഇത് പറഞ്ഞത്. ഹദ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം ഇതാണ് പറഞ്ഞത്, എന്നാൽ ഖലീഫ അവ്വൽ ഇതാണ് പറഞ്ഞത് എന്ന് ആരോ പറഞ്ഞപ്പോഴാണ് ഈ സംഭവം ഖലീഫത്തുൽ മുസ്താനി പറയുന്നത്. ഹദ്രത്ത് മുസ്ലിം റളിയല്ലാഹു അൻഹു പറയുന്നു, ഇങ്ങനെയുള്ള വ്യക്തിയുടെ ഉദ്ധരണി ഹദ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിനെതിരിൽ സമർപ്പിക്കുകയാണെങ്കിൽ, ഇത്ര ഉന്നത പദവിയെല്ലാം ഉണ്ടെങ്കിൽ തന്നെ അതേപോലെ തന്നെ കുറിച്ച് പറയുകയുണ്ടായി, ഹദ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിനെതിരിൽ എന്റെ ഉദ്ധരണി കേൾപ്പിക്കുകയാണെങ്കിൽ അതിന്റെ അർത്ഥം ഞങ്ങളെ അവഹേളിക്കുക എന്നല്ലാതെ മറ്റെന്ത് പറയാനാണ്. ഖലീഫ അവ്വലിന് ഇത്രയും ഉന്നതമായ സ്ഥാനം ഉണ്ടായിരുന്നിട്ടുകൂടി ഹദ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന് മുമ്പിൽ അദ്ദേഹത്തിന് ഒരു ഉന്നത പദവി ഉണ്ടായിരുന്നിട്ടുകൂടി അദ്ദേഹത്തെ വളരെ പുകഴ്ത്തി പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടി ആ മഹാത്മാവിനെതിരിൽ വല്ല ഉദ്ധരണിയും കേൾപ്പിക്കുകയാണെങ്കിൽ ഖലീഫ അവ്വലിനെ അവഹേളിച്ചതിന് തുല്യമായിരിക്കും അത് എന്നാണ് അദ്ദേഹം പറയുന്നത്. പറയുന്നു, ഖലീഫമാരുടെ ആദരവ് എന്നാൽ അവർ ആരെയാണോ പിൻപറ്റുന്നത് അവരെ അനുസരിക്കുന്നതിലൂടെയാണ്. ഖലീഫമാരുടെ ആദരവ് അങ്ങനെയാണ് നിലനിൽക്കുന്നത്. അറിവില്ലായ്മ കാരണം വല്ല തെറ്റും സംഭവിച്ചാൽ ഖലീഫമാരോട് അറിവില്ലായ്മ കാരണം വല്ല തെറ്റും വന്നു പോയാൽ ആർക്കാണോ അതിനെക്കുറിച്ച് അറിയുന്നത് അവർ പറയേണ്ടതാണ്. ഹദ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം ഇങ്ങനെയാണ് പറഞ്ഞത് എന്ന്. ഒരുപക്ഷെ താങ്കൾക്ക് ഇതിനെക്കുറിച്ചുള്ള അറിവ് ഇല്ലായിരിക്കാം. ഹദ്രത്ത് മുസ്ലിം അത് പറയുന്നു, കാര്യങ്ങൾ ഗ്രഹിക്കാനുള്ള അറിവ് മറ്റുള്ളവരെ അപേക്ഷിച്ച് ഞങ്ങൾക്ക് കൂടുതലായി നൽകിയിട്ടുണ്ട്. ഏതെങ്കിലും കാര്യം മനസ്സിലാക്കാനും അതിന്റെ ഗഹനതയിലേക്ക് ഇറങ്ങിച്ചെല്ലാനും അതിനെ വിവേചിച്ച് മനസ്സിലാക്കാനുമുള്ള അറിവ് ഹദ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാര്യങ്ങളെ കുറിച്ചുള്ള അറിവ് ഖലീഫമാർക്ക് അള്ളാഹു കൂടുതലായി നൽകിയിരിക്കുന്നു. മഅ്മൂരിയങ്ങളുടെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് മറ്റുള്ളവരെക്കാളും കൂടുതൽ അറിവ് ഇവർക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ഇതിനെക്കുറിച്ച് ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ട് ജനങ്ങൾ പറയുന്ന അർത്ഥം തന്നെയാണോ എന്ന് ഞങ്ങൾ നോക്കുന്നതാണ്. ഇത് ഞങ്ങൾ അന്വേഷിച്ചതിന് ശേഷം തീരുമാനമെടുക്കുന്നതാണ്, അന്വേഷിച്ചതിന് ശേഷം അതിന് പരിഹരിക്കുന്നതാണ്. അത് 99% ശരിയായിരിക്കും. എന്നാൽ ഇത് പരിഹരിക്കുന്നത് കൊണ്ട് ഞങ്ങൾ അദ്ദേഹത്തിന്റെ എതിരിലാണെന്ന് ഒരിക്കലും കണക്കാക്കരുത്. അദ്ദേഹത്തിന്റെ നിർദ്ദേശങ്ങൾക്കെതിരിൽ ഞങ്ങളുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ ഉദ്ധരണി കേൾപ്പിക്കരുത്. ഹദ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഉദ്ധരണി കേൾപ്പിക്കുകയും മറ്റൊരാൾ എന്റെ പേര് എടുത്തു പറയുകയും ചെയ്യുകയാണെങ്കിൽ അതിന്റെ അർത്ഥം നമ്മെ അവഹേളിക്കുക എന്നല്ലാതെ മറ്റെന്താണ്? അതിനാൽ ഖലീഫ അവ്വലായാലും ഞാനായാലും അതല്ലെങ്കിൽ ശേഷം വരുന്ന വല്ല ഖലീഫമാരായാലും ഹദ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം ഇങ്ങനെയാണ് പറഞ്ഞത് എന്ന് പറയപ്പെട്ടാൽ ഉടനെ ഇന്ന ഖലീഫ ഈ രീതിയിലാണ് പറഞ്ഞത് എന്നും പറയുകയാണെങ്കിൽ ഈ രീതി തെറ്റാണ്, അറിവില്ലായ്മ കാരണമാണെങ്കിൽ അത് അംഗീകരിക്കാവുന്നതല്ല. ഇനി അറിവ് കാരണമാണെങ്കിൽ ഖലീഫയെ അദ്ദേഹത്തിന്റെ ഗുരുവിനെതിരിൽ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. എന്നാൽ ഗുരുവിന്റെ ഏതെങ്കിലും ഉദ്ധരണിയുടെ വ്യാഖ്യാനം ഖലീഫ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്രകാരം പറയാവുന്നതാണ്. അതായത് ഇന്ന ഖലീഫ അതിനെ ഈ രീതിയിലാണ് വ്യാഖ്യാനിച്ചത്, മറ്റേ ഖലീഫ ഇങ്ങനെയാണ് വ്യാഖ്യാനിച്ചത്. ഈ രീതിയിൽ ഖലീഫ നബിക്കെതിരല്ല നിൽക്കുന്നത്, മറിച്ച് നബിയുടെ വചനത്തെ വ്യാഖ്യാനിക്കുന്ന വ്യക്തിക്കെതിരെയായിരിക്കും അയാൾ നിൽക്കുന്നത്. ഹദ്രത്ത് മുസ്ലിം മൗഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഓർക്കേണ്ട മറ്റൊരു കാര്യം, ഖലീഫമാർക്ക് എല്ലാം ഓർമ്മയുണ്ടായിരിക്കണമെന്നില്ല. ഹദ്രത്ത് അബൂബക്കറും ഹദ്രത്ത് ഉമർ റളിയല്ലാഹു അൻഹുവിനും എല്ലാ ഹദീസുകളും ഓർമ്മയുണ്ടായിരുന്നു. ഇതേപോലെ ഹദ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ എത്രയോ കാര്യങ്ങൾ നമുക്ക് ഓർമ്മയില്ല, മറ്റുള്ളവരാണ് അതിനെക്കുറിച്ച് പറഞ്ഞു തരുന്നത്. നാം മനസ്സിലാക്കുന്നത് ആർക്കാണോ അറിയാവുന്നത് അവർ പറഞ്ഞു തരികയാണെങ്കിൽ അവർ നൽകുന്ന വലിയ ഒരു ഉപകാരമായിരിക്കും അത്. പറയുന്നു, ഖലീഫ എല്ലാ കാര്യത്തെക്കുറിച്ചും അറിഞ്ഞിരിക്കണമെന്നില്ല. അധികം പേർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, അക്കാലത്ത് സഹാബാക്കൾ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. അവരോടാണ് ഖലീഫത്തുൽ മസീഹ് സാനി പറയുന്നത്. പലർക്കും അറിയാവുന്നതാണ്, ഖലീഫ അവ്വൽ പുസ്തകം വളരെ കുറച്ച് വായിക്കാറുണ്ടായിരുന്നുള്ളൂ. ഹദ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പുതിയ പുസ്തകങ്ങൾ അതിൽ വളരെ കുറച്ചാണ് വായിക്കാറുണ്ടായിരുന്നത്. എന്റെ മുമ്പിൽ ഒരു സംഭവം നടന്നിട്ടുണ്ട്. മുസ്ലിം മോദ് റളിയല്ലാഹു അൻഹു പറയുന്നു, ആരോ മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറഞ്ഞു, താങ്കൾ മൗലവി സാഹിബിന് പ്രൂഫ് വായിക്കാൻ എന്തിനാണ് അയച്ചു കൊടുക്കുന്നത്? അദ്ദേഹം ഇതിൽ വൈദഗ്ധ്യമുള്ള ആളല്ലല്ലോ, അദ്ദേഹത്തിന് പ്രൂഫ് നോക്കാനുള്ള പരിശീലനം കിട്ടിയിട്ടില്ല. ചിലർക്ക് ഈ കാര്യത്തിൽ നല്ല കഴിവുള്ളവരുണ്ടാകും, ചിലർക്ക് കഴിവില്ല. മുസ്ലിം മത പറയുന്നു, ഞാൻ ഖുത്ബ നോക്കാറുണ്ട്, അതിലും എത്രയോ തെറ്റുകൾ പ്രിന്റ് ചെയ്ത് വരാറുണ്ട്. അതിനൊരു ഉദാഹരണം അദ്ദേഹം പറയുന്നു, ഇന്ന് പ്രസിദ്ധീകരിച്ച ഖുത്ബയിൽ തന്നെ വലിയ തെറ്റ് വന്നിട്ടുണ്ട്, ഞാൻ ശരിയാക്കി കൊടുത്തിരുന്നു. അപ്പോൾ എന്റെ മനസ്സിൽ ആദ്യത്തെ വരിയെക്കുറിച്ചുള്ള ആശയം ഇപ്പോൾ വന്നതുപോലെ ആയിരുന്നില്ല, അത് കാരണമാണ് തെറ്റ് സംഭവിച്ചത്. ഞാൻ പറയാൻ ഉദ്ദേശിച്ചിരുന്നത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷമുള്ള നുബുവത്ത് എന്ന് പറയരുത്. എന്നാൽ പ്രിന്റ് ചെയ്തതിനു ശേഷം ഞാൻ വായിച്ചു നോക്കിയപ്പോൾ ഞാൻ ഉദ്ദേശിച്ച നേരെ തിരിച്ചുള്ള കാര്യമാണ് വന്നത്. അൽഫസിൽ ഈ വാചകം വായിച്ചപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. എഴുതാൻ ഉദ്ദേശിച്ചത് ഇപ്രകാരമാണ്, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം ഒരു ശർഈ നബിയും വരില്ല. ശരീഅത്തില്ലാത്ത നബിക്ക് വരാവുന്നതാണ്, അതായത് തിരുനബിയുടെ നുബുവത്തിനെ തന്നെ നിലനിർത്തിക്കൊണ്ട് അതിനെ തന്നെ തുടർന്നു കൊണ്ടുപോകുന്ന നുബുവത്തിന് വരാവുന്നതാണ്. ഏതായിരുന്നാലും എഴുതിയപ്പോൾ ഇതിന് നേരെ എതിരായുള്ള ആശയമാണ് വന്നത്. ശരീഅ നബിയുടെ മാർഗം തടയപ്പെട്ടിട്ടില്ല എന്ന രീതിയിലാണ് ആശയം വന്നത്. ഏതായിരുന്നാലും അതിനെ അദ്ദേഹം വിശദീകരിക്കുകയുണ്ടായി പറയുന്നു, ചിലർ പ്രൂഫ് നോക്കാൻ നല്ല കഴിവുള്ളവരായിരിക്കും, ചിലർക്ക് കഴിയില്ല. ആരോ മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറഞ്ഞു, മൗലവി സാഹിബ് ഇതിന് കഴിവില്ലാത്ത വ്യക്തിയാണ്, എന്തുകൊണ്ടാണ് താങ്കൾ പ്രൂഫ് അദ്ദേഹത്തിന് നോക്കാൻ കൊടുക്കുന്നത്? ഹദ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, മൗലവി സാഹിബിന് ഒഴിവ് കുറവാണ്, രോഗികളെ എപ്പോഴും പരിശോധിക്കുന്നു. ഞാൻ ആഗ്രഹിക്കുന്നത് അദ്ദേഹം പ്രൂഫെങ്കിലും വായിക്കട്ടെ, അങ്ങനെ നമ്മുടെ ആശയം എന്താണെന്ന് അറിഞ്ഞിരിക്കട്ടെ. അദ്ദേഹത്തിന് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് കണ്ണടച്ച വിശ്വാസമായിരുന്നു. എന്നാലും അറിവില്ലാത്തത് കാരണം എതിരായ കാര്യം വന്നു പോയേക്കാം. ഹദ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, പ്രൂഫ് അയക്കുന്നത് അദ്ദേഹത്തിന് പുസ്തകം വായിക്കാനുള്ള അവസരം ലഭിക്കാറില്ല, അതുകൊണ്ട് പ്രൂഫ് വായിക്കുമ്പോൾ നമ്മുടെ ആശയങ്ങൾ എന്തെല്ലാമാണെന്ന് അദ്ദേഹത്തിന് അറിയാൻ സാധിക്കുന്നതാണ്. ഹദ്രത്ത് മുസ്ലിം മത പറയുന്നു, വായിച്ചു എന്നതുകൊണ്ട് എല്ലാം ഓർമ്മ വെക്കണമെന്നില്ല. ഉദാഹരണത്തിന്, ഹസ്രത്ത് യഹിയ അലൈഹി സ്വലാത്തു വസ്സലാം വധിക്കപ്പെട്ടു എന്ന ഉദ്ധരണി എനിക്ക് ലഭിച്ചില്ല, മലയു മുഹമ്മദ് ഇസ്മായിൽ സാഹിബിനോട് പറഞ്ഞു അത് എടുത്തു തരാൻ. മുസ്ലിം മത പറയുന്നു, എന്റെ ഓർമ്മശക്തി എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആന്റെ നിത്യവും ഓതുന്ന സൂറത്തുകളുടെ ആയത്തുകൾ തന്നെ എനിക്ക് പെട്ടെന്ന് എടുത്തു കാണിക്കാൻ കഴിയില്ല. എന്നാൽ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അത് എത്ര കാലമായാലും എനിക്ക് ഓർമ്മയുണ്ടാകും. എനിക്ക് ഓർത്തിരിക്കേണ്ട ആവശ്യമില്ലാത്ത കാരണമാണെങ്കിൽ അത് ഓർമ്മയിൽ ഉണ്ടാകില്ല. ഉദ്ധരണികൾ മറ്റുള്ളവരോട് എടുപ്പിക്കാൻ എനിക്ക് സാധിക്കുന്നതാണ്, അതുകൊണ്ട് ഞാൻ അത് ഓർമ്മ വെക്കാറില്ല. ഇതിൽ നിന്നും വ്യക്തമാകുന്ന ഒരു കാര്യം, ഖലീഫമാർ ഏതെങ്കിലും കാര്യത്തെക്കുറിച്ച് വ്യാഖ്യാനിക്കുന്നുണ്ടെങ്കിൽ ഹദ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വ്യക്തമായ വ്യാഖ്യാനത്തിന് എതിരാണെങ്കിൽ അതിനെക്കുറിച്ച് അറിയിക്കേണ്ടതാണ്. എന്നാൽ ഖലീഫ മനസ്സിലാക്കുകയാണ് വ്യാഖ്യാനിക്കപ്പെട്ടത് ഹദ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഉദ്ധരണിക്ക് യോജിച്ചതാണെന്ന്, എന്നാൽ അത് തന്നെ അംഗീകരിക്കപ്പെടുന്നതുമാണ്. ഇനി അല്ലെങ്കിൽ അദ്ദേഹം തന്റെ കാര്യം ശരിയാക്കുന്നതാണ്. എന്നാൽ ഖലീഫ ഇങ്ങനെ പറഞ്ഞു, മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം അങ്ങനെ പറഞ്ഞു എന്ന് പറയുന്നതും പരസ്പരം വൈരുദ്ധ്യം എന്തുകൊണ്ടാണ് എന്ന് പറയുന്നതും ശരിയല്ല. വൈരുദ്ധ്യം ഒന്നുമേയില്ല, ചിലപ്പോൾ അറിവില്ലായ്മ ഉണ്ടായേക്കാം. സൂര്യചന്ദ്ര ഗ്രഹങ്ങളെക്കുറിച്ച് പരാമർശിച്ചുകൊണ്ട് പറയുന്നു, ഒരു സംഭവം നടക്കുകയുണ്ടായി. നമ്മുടെ ജമാഅത്തിലെ പ്രസിദ്ധമായ ഒരു സംഭവമാണ്. ഒരു എതിരാളിയായ മൗലവി ഗുജറാത്ത് സ്വദേശി എപ്പോഴും ജനങ്ങളോട് പറയാറുണ്ടായിരുന്നത്, മിർസ സാഹിബിന്റെ വാദം കേട്ട് വഞ്ചിതരാകരുത്. ഹദീസുകളിൽ വ്യക്തമായി എഴുതിയിട്ടുള്ളത് മഹദിയുടെ ഒരടയാളം ഇതാണ്. അദ്ദേഹത്തിന്റെ കാലത്ത് സൂര്യനും ചന്ദ്രനും റമദാൻ മാസത്തിൽ ഗ്രഹണം സംഭവിക്കും എന്നുള്ളതാണ്. ഈ പ്രവചനം പൂർത്തിയാകാത്തിടത്തോളം കാലം സൂര്യനും ചന്ദ്രനും റമദാൻ മാസത്തിൽ ഗ്രഹണം സംഭവിക്കാത്തതുവരെ അദ്ദേഹത്തിന്റെ വാദത്തെ ഒരിക്കലും ശരിയാണെന്ന് പറയാൻ കഴിയില്ല. യാദൃച്ഛികമെന്ന് പറയാം, ആ മാലിവ് ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ സൂര്യനും ചന്ദ്രനും ഗ്രഹണം ബാധിച്ചു. ആ മൗലവിയുടെ അയൽവാസിയായി ഒരു അഹമ്മദിയും ഉണ്ടായിരുന്നു. അദ്ദേഹം കേൾപ്പിക്കുകയാണ്, സൂര്യന് ഗ്രഹണം ബാധിച്ചപ്പോൾ ആ മൗലവി തന്റെ വീട്ടിന് മുകളിൽ കയറി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ തുടങ്ങി. നടന്നുകൊണ്ട് പറയുന്നുണ്ടായിരുന്നു, ഇനി ജനങ്ങൾ വഴിതെറ്റും, ഇനി ജനങ്ങൾ വഴിതെറ്റും. എന്നാൽ പ്രവചനം പൂർത്തിയായത് കാരണം ഹദ്രത്ത് മിർസ സാഹിബിനെ അംഗീകരിച്ചുകൊണ്ട് ജനങ്ങൾ നേർമാർഗത്തിലാകുകയാണ് ചെയ്യുക, വഴികേടിലാകുകയല്ല. ക്രിസ്ത്യാനികൾ ഒരു ഭാഗത്ത് അംഗീകരിച്ചിരുന്നത് മുൻ ഗ്രന്ഥങ്ങളിൽ പറയപ്പെട്ട എല്ലാ അടയാളങ്ങളും പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു എന്നാണ്. മറുഭാഗത്ത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാദം കേട്ട് അവർ പറഞ്ഞിരുന്നത് ഇപ്പോൾ യാദൃച്ഛികമായി ഒരു കള്ളവാദി വാദം ഉന്നയിച്ചു എന്നാണ്. മറ്റു മുസ്ലിങ്ങൾ ഇപ്പോൾ പറയുന്നത് അടയാളങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ട്, എന്നാൽ യാദൃച്ഛികമെന്ന് പറയട്ടെ, ഇപ്പോൾ ഒരു കള്ളവാദി വാദം ഉന്നയിച്ചിരിക്കുകയാണ്. എന്നാൽ അത്ഭുതം എന്ന് പറയാം, എങ്ങനെയുള്ള യാദൃച്ഛികത്വം കള്ളവാദികൾക്ക് മാത്രമാണ് ലഭിക്കുന്നത്, സത്യവാന്മാർക്ക് ലഭിക്കുന്നില്ല. കള്ളവാദികൾക്കായാണ് ദൈവസഹായം ഇപ്പോൾ ലഭിക്കുന്നത്, കള്ളവാദികൾക്ക് ലഭിക്കുന്നില്ല. ഹദ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മാപ്പാക്കലും വിട്ടുവീഴ്ചയെയും കുറിച്ച് പരാമർശിച്ചുകൊണ്ട് പറയുന്നു, ഏതെല്ലാം രീതിയിലാണ് ശത്രുക്കൾ അദ്ദേഹത്തെ നേരിട്ടത് അത് സുഹൃത്തുക്കൾക്കറിയാവുന്നതാണ്. ശത്രുക്കൾ കുശവന്മാരെ അദ്ദേഹത്തിന് പാത്രമുണ്ടാക്കി കൊടുക്കുന്നതിൽ നിന്നും വിലക്കി, വെള്ളം നൽകുന്നതിൽ നിന്നും എല്ലാവരെയും വിലക്കി. എന്നാൽ അവർ മാപ്പ് അപേക്ഷിച്ചുകൊണ്ട് വന്നാൽ ഹദ്രത്ത് സാഹിബ് പുറത്തു കൊടുക്കുമായിരുന്നു. ഒരിക്കൽ അദ്ദേഹത്തിന്റെ എതിരാളികൾ പിടിക്കപ്പെടുകയുണ്ടായി. മജിസ്ട്രേറ്റ് പറഞ്ഞു, ഞാൻ ഈ കേസ് എടുക്കണമെങ്കിൽ ഒരു നിബന്ധനയുണ്ട്, മിർ സാഹിബ് ഒരിക്കലും ശുപാർശ ചെയ്യരുത്, കാരണം അദ്ദേഹം അവസാനം മാപ്പാക്കിയാൽ എനിക്ക് വെറുതെ അവരെ അറസ്റ്റ് ചെയ്യിപ്പിക്കേണ്ട കാര്യമെന്തിരിക്കുന്നു. എന്നാൽ മറ്റു സഹോദരങ്ങൾ പറഞ്ഞു, അവർക്ക് ശിക്ഷ എന്തുതന്നെയായാലും ലഭിക്കണം, കുറ്റവാളികൾ മനസ്സിലാക്കി ശിക്ഷ എന്തായാലും ലഭിക്കുമെന്ന്. അപ്പോൾ അവർ ഹദ്രത്ത് സാഹിബിന്റെ അടുത്ത് വന്ന് മാപ്പിനപേക്ഷിച്ചു. ഹദ്രത്ത് സാഹിബ് ജോലിക്കാരെ വിളിച്ചു പറഞ്ഞു, ഇവർക്ക് മാപ്പ് നൽകിയാലും. അവർ പറഞ്ഞു, ഞങ്ങൾ വാക്കുകൊടുത്തു പോയതാണ്, ഒരുവിധ ശുപാർശയും ഞങ്ങൾ ചെയ്യുന്നതല്ല എന്നും. ഹദ്രത്ത് അഖ്ദസ് പറഞ്ഞു, മാപ്പിന് വേണ്ടി പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? മജിസ്ട്രേറ്റ് പറഞ്ഞു, കണ്ടില്ലേ, ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയല്ലേ സംഭവിച്ചത്, മിർസ സാഹിബ് മാപ്പ് നൽകുക തന്നെ ചെയ്തില്ലേ. ഈ സംഭവങ്ങൾ നമുക്ക് ആനന്ദിക്കാൻ മാത്രമുള്ളതല്ല, മറിച്ച് നാം ഇത് നമ്മിൽ നടപ്പിൽ വരുത്തേണ്ടതാണ്. മാപ്പാക്കുന്നതിലേക്കും വിട്ടുവീഴ്ച ചെയ്യുന്നതിലേക്കും നമ്മൾ കൂടുതലായി ശ്രദ്ധിക്കേണ്ടതാണ്. മറ്റൊരു സംഭവം വിവരിച്ചുകൊണ്ട് പറയുന്നു, തന്നെ കുറിച്ച് പറയുകയാണ്, ശാന്തമായ ഹൃദയത്തോടെ ശത്രുക്കളെ നേരിടുന്ന വ്യക്തിയാണ് ഞാൻ. ഞാൻ എന്റെ ചെവി കൊണ്ട് എതിരാളികളുടെ ചീത്ത വിളി കേട്ടിട്ടുണ്ട്, എന്റെ മുമ്പിൽ ഇരുത്തി കേട്ടിട്ടുണ്ട്. ഇതെല്ലാമാണെങ്കിലും മര്യാദയോടും മാന്യതയോടും കൂടിയാണ് അങ്ങനെയുള്ളവരോട് ഞാൻ പെരുമാറിയിട്ടുള്ളത്. എനിക്ക് കല്ലേറും ലഭിച്ചിട്ടുണ്ട്. ഹദ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന് നേരെ അമൃത്സറിൽ കല്ലേറിയപ്പെട്ടപ്പോൾ എനിക്കും ഏറ്റിട്ടുണ്ട്. അന്ന് ഞാൻ കുട്ടിയായിരുന്നു, അപ്പോഴും അതിന്റെ ഒരു പങ്ക് അള്ളാഹു എനിക്ക് നൽകിയിട്ടുണ്ട്. ജനങ്ങൾ ഹദ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം സഞ്ചരിച്ചിരുന്ന വാഹനത്തിനു നേരെ കല്ലെറിഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ എനിക്ക് 14-15 വയസ്സായാണ് ഉണ്ടായിരുന്നത്. വണ്ടിയുടെ ഒരു ജനൽ തുറന്നിരിക്കുകയായിരുന്നു. ഞാൻ ആ ജനൽ അടക്കാൻ ശ്രമിച്ചു. എന്നാൽ ജനങ്ങൾ വളരെ ശക്തമായി കല്ലെറിഞ്ഞുകൊണ്ടിരുന്നതിനാൽ ജനൽ എന്റെ കയ്യിൽ നിന്നും വിട്ടുപോയി, കല്ല് എന്റെ കയ്യിൽ വന്നു വീണു. സിയാൽകോട്ടിൽ ഹദ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ കല്ലെറിയപ്പെട്ടപ്പോഴും അപ്പോഴും എനിക്ക് കല്ലേറുകൊണ്ടും അതേപോലെ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഞാൻ സിയാൽകോട്ടിൽ പോയിരുന്നു. ജമാഅത്തിലെ ആളുകൾ എനിക്ക് ചുറ്റും കൂടി സുരക്ഷാ വലയം തീർത്തിരുന്നു. എന്നാലും 4 കല്ലുകൾ എന്റെ മേൽ വന്നു വീണു. പറയുന്നു, ഹദ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ എതിരാളികളോട് പറഞ്ഞു, എല്ലാവർക്കും തങ്ങളുടെ മതത്തിന്റെ ഗുണങ്ങൾ വിവരിക്കാൻ അവസരം ലഭിക്കുന്ന സമ്മേളനങ്ങൾ സംഘടിപ്പിക്കുക. ഞാൻ അള്ളാഹുവിൽ നിന്നും നിയോഗിക്കപ്പെട്ട വ്യക്തിയായതുകൊണ്ട് മറ്റുള്ളവരെല്ലാം അവരുടെ മതപ്രചരണം നിർത്തിവെക്കണം എന്നല്ല അദ്ദേഹം പറഞ്ഞത്. കാരണം തനിക്ക് പ്രചരണത്തിനുള്ള അവകാശം ഉള്ളതുപോലെ മറ്റുള്ളവർക്കും പ്രചരണത്തിലുള്ള അവകാശമുണ്ടെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞത്, നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ സമർപ്പിക്കുക, ഞാൻ എന്റെ കാര്യം കൽപ്പിക്കുന്നതാണ്. ഈ രീതി നാം സ്വീകരിക്കാത്തതുവരെ സമാധാനം നിലനിൽക്കുകയില്ല, സത്യം വ്യാപിക്കുകയില്ല. സത്യത്തിലാണ് ഞാൻ നിൽക്കുന്നത് എന്ന് ധരിക്കാത്തവർ ലോകത്താരാണുള്ളത്. എന്നാൽ അഭിപ്രായങ്ങൾ ഭിന്നതയുണ്ടാകുമ്പോൾ അതിനെ വെളിപ്പെടുത്താൻ അവർ തീർച്ചയായും അവസരം നൽകേണ്ടതാണ്. ഈ കാര്യം പാകിസ്ഥാൻ ഗവൺമെന്റും അറബ് നാടുകളിലുള്ളവരും മനസ്സിലാക്കിയിരുന്നുവെങ്കിലും തബ്ലീഗിന്റെ മാർഗം വളരെ വിപുലമാകുമായിരുന്നു. ആരാണ് സത്യത്തിൽ നിന്നും ആരാണ് അസത്യത്തിൽ നിന്നും വ്യക്തമാവുകയും ചെയ്യുമായിരുന്നു. ബ്രിട്ടീഷ് രാജ്ഞിയെ തബ്ലീഗ് ചെയ്തതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞു, ആദ്യകാലത്ത് ആർക്കെങ്കിലും രാജാവിനെ തബ്ലീഗ് ചെയ്യാൻ ധൈര്യമുണ്ടായിരുന്നോ? ഇത് വലിയ ധിക്കാരവും അവഹേളനവുമായി മനസ്സിലാക്കിയിരുന്നു. എന്നാൽ ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം രാജ്ഞിക്ക് മലിക മുഅസ്സിമ കൈസറെ ഹിന്ദിന് ഒരു കത്തയച്ചു. അതിൽ അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇസ്ലാം സ്വീകരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗുണകരം. ഇത് കേട്ട് അവർ അനിഷ്ടം പ്രകടിപ്പിക്കുന്നതിന് പകരം ഈ കത്തിനെ നന്ദി അറിയിച്ചുകൊണ്ട് മറുപടി എഴുതി, താങ്കളുടെ കത്ത് ലഭിച്ചു, ഇത് വായിച്ച് സന്തോഷമുണ്ട്. ഇന്ന് ഏജന്റാണെന്ന് പറഞ്ഞ് ആക്ഷേപിക്കുന്നു. അവർക്ക് ഇന്നും ഇസ്ലാമിന്റെ തബ്ലീഗ് നടത്താൻ സാധിച്ചിട്ടില്ല. തുർക്കിയിലെ ഒരു അംബാസിഡർ ഒരിക്കൽ ഖാദിയാനിൽ വന്നു. ഇതിനെ പരാമർശിച്ചുകൊണ്ട് പറയുന്നു, ഇന്ന് കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഹദ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം ജീവിച്ചിരുന്ന കാലത്ത് ഒരു തുർക്കി അംബാസിഡർ ഇവിടെ വന്നു. തുർക്കി ഭരണകൂടത്തെ ശക്തിപ്പെടുത്തുന്നതിനായി മുസ്ലിങ്ങളിൽ നിന്നും കുറെ ചന്ത അദ്ദേഹം പിരിച്ചിരുന്നു. അഹമ്മദിയ ജമാഅത്തിനെ കുറിച്ച് കേട്ടപ്പോൾ ഖാദിയാനിൽ വന്നു. ഹുസൈൻ കാമി എന്നതാണ് അദ്ദേഹത്തിന്റെ പേര്. ഹദ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമുമായി അദ്ദേഹം സംസാരിച്ചു. ഇവിടെ നിന്ന് നല്ല സാമ്പത്തിക സഹായം ലഭിക്കും എന്നാണ് അദ്ദേഹം കരുതിയിരുന്നത്. ഹദ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തെ അതിഥികളെ ആദരിക്കേണ്ട രീതിയിൽ തന്നെ ആദരിക്കുകയുണ്ടായി. അതോടൊപ്പം മത സംഭാഷണവും നടന്നു. ഹദ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിന് ചില ഉപദേശങ്ങൾ നൽകി. വിശ്വസ്തതയിലും ആത്മാർത്ഥതയിലും അടിയുറച്ച് നിൽക്കേണ്ടതാണ്. ജനങ്ങളോട് അക്രമം കാണിക്കരുത്. മുസ്ലിം നാടുകൾക്ക് ഇന്ന് വളരെ ആവശ്യമായ കാര്യം ഇതാണ് പറഞ്ഞു. റൂമി സുൽത്താനത്ത് ഇങ്ങനെയുള്ള ആളുകൾ മുഖേന അപകടത്തിലാണ്. കാരണം ഭരണകൂടത്തിലെ വലിയ ഉത്തരവാദിത്വം വഹിക്കുന്ന ആളുകൾ തങ്ങളുടെ സേവനങ്ങളെ വിശ്വസ്തയോടെ ചെയ്യുന്നില്ല. ഭരണകൂടത്തിന്റെ ശരിയായ ഗുണകാംക്ഷികളല്ല. തങ്ങളുടേതായ വിവിധ വഞ്ചന കാരണം ഇസ്ലാമിക ഭരണകൂടത്തെ തകർക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ. സുൽത്താൻ റോം അന്ന് ഖിലാഫത്ത് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അവരുടെ അവസ്ഥ അത്ര നല്ലതല്ല എന്നും അറിയിക്കുകയുണ്ടായി. ഞാൻ കശ്ഫിൽ അവരുടെ ഭാവി നല്ലതായി കാണുന്നില്ല. എന്റെ പക്കൽ ഈ അവസ്ഥയിൽ പര്യവസാനം നല്ലതായിരിക്കില്ല എന്നതാണ്. തുർക്കി ഗവൺമെന്റിന്റെ കണ്ണികളിൽ ചില പുഴുക്കുത്തുകളുണ്ട്. അത് സമയം വരുമ്പോൾ പൊട്ടിപ്പോകും. മാത്രമല്ല വിശ്വാസ വഞ്ചന കാണിക്കുകയും ചെയ്യും. ഹദ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം ഈ ഉപദേശങ്ങൾ ചെയ്തപ്പോൾ അംബാസിഡർക്ക് വളരെ മോശമായി തോന്നി. കാരണം അദ്ദേഹം വന്നിരുന്നത്, ഞാൻ അംബാസിഡറാണ്, ഇവർ എന്റെ കൈമുത്തും എന്റെ ഒരു കാര്യവും നിഷേധിക്കില്ല എന്ന ധാരണയിലാണ്. എന്നാൽ ഹദ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിന് ദഹിക്കാത്ത ഈ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ, അദ്ദേഹം നിങ്ങൾ ഗവൺമെന്റിൽ നിന്നും വലിയ ശമ്പളം പറ്റി അതിനോട് വിശ്വാസ വഞ്ചന കാണിക്കുകയാണ് ചെയ്യുന്നതും, നിങ്ങൾ തഖ്വയും വിശ്വസ്തയും സ്വീകരിച്ചുകൊണ്ട് ഇസ്ലാമിക ഭരണകൂടത്തെ ശക്തിപ്പെടുത്തുകയാണ് വേണ്ടത് എന്നെല്ലാം പറഞ്ഞപ്പോൾ അയാൾ ഇവിടെ നിന്നും കോപത്തോടെ തിരിച്ചുപോയി. ഇദ്ദേഹം ഇസ്ലാമിക ഭരണകൂടത്തിലെ എതിരിൽ സംസാരിക്കുന്നു എന്ന് പറഞ്ഞ് ഇദ്ദേഹം ഒച്ചപ്പാടുണ്ടാക്കി. കാരണം തുർക്കി ഭരണകൂടത്തിൽ പലരും മോശമായിട്ടാണ് ഉള്ളത് എന്നും പറഞ്ഞു. മുസ്ലിങ്ങളെ പൊതുവിൽ മതത്തോട് സ്നേഹമുള്ളവരാണുള്ളത്. എന്നാൽ മൗലവിമാർ ഏതെങ്കിലും കാര്യത്തെക്കുറിച്ച് ശരിക്കും ചിന്തിക്കാൻ അവരെ വിടുന്നില്ല. പൊതുവിൽ കണ്ടുവരുന്നൊരു കാര്യം, സാധാരണ ജനങ്ങൾ ഹൃദയത്തിൽ ദൈവഭയം ഉള്ളവരായിരിക്കും, സത്യത്തെ സ്നേഹിക്കുന്നവരായിരിക്കും. എന്നാൽ മൗലവിമാർ ഒന്നും ചിന്തിക്കാൻ അവരെ വിട്ടുകൊടുക്കുകയില്ല. ഉടനെ പ്രകടോപനപരമായ എന്തെങ്കിലും പറയും. ഈ അവസരത്തിൽ മൗലവിമാർ ഒച്ചപ്പാടുണ്ടാക്കി. ഹറമൈൻ ഷെരീഫിന്റെ സംരക്ഷകരായ തുർക്കി ഭരണകൂടത്തെ അതിർത്ത് മസീം അലൈഹി സ്വലാത്തു വസ്സലാം അപമാനിക്കുകയുണ്ടായി എന്നവർ ഒച്ചപ്പാടുണ്ടാക്കി. ഈ ഒച്ചപ്പാട് ശക്തമായപ്പോൾ അതിർത്ത് മസീം അലൈഹി സ്വലാത്തു വസ്സലാം അതിന് മറുപടി എഴുതിയും തുർക്കിയുടെ ഭരണകൂടം മക്കയെയും മദീനയെയും സംരക്ഷിക്കുന്നു എന്നല്ലേ നിങ്ങൾ പറയുന്നത്? എന്നാൽ ഞാൻ മനസ്സിലാക്കുന്നത് തുർക്കി ഭരണകൂടം ഒന്നുമല്ല, അവർക്കെങ്ങനെ മക്ക മദീനയെ സംരക്ഷിക്കാൻ സാധിക്കും? മദീനയും മക്കയും തുർക്കി ഭരണകൂടത്തെയാണ് സംരക്ഷിക്കുന്നത്. തുടർന്ന് പറഞ്ഞു, ഏതൊരു ഹൃദയത്തിലാണോ മക്ക മുഅസ്സമയെ കുറിച്ചും മദീന മുനവ്വറയെ കുറിച്ചും ആദരവ് ഉള്ളവർ, അവരെ കുറിച്ച് പറയാൻ സാധിക്കുമോ കഅബ തകർക്കപ്പെട്ടാൽ അയാൾ സന്തോഷിക്കുമെന്ന്? മക്കയെ മദീനയും ഏതെങ്കിലും ഗവൺമെന്റ് സംരക്ഷിക്കുന്നു എന്ന് പോലും അംഗീകരിക്കാൻ ഞങ്ങൾ തയ്യാറല്ല. ഞങ്ങൾ മനസ്സിലാക്കുന്നത് ആർശിൽ നിന്നും അള്ളാഹു മക്കയെയും മദീനയെയും സംരക്ഷിക്കുന്നു എന്നതാണ്. ഒരു മനുഷ്യനും അതിനെ ദുഷ്ടലാക്കാതെ നോക്കാൻ പോലും കഴിയുകയില്ല. വല്ല ശത്രുവും ഈ പവിത്രമായ സ്ഥലത്തെ ആക്രമിക്കുകയാണെങ്കിൽ അപ്പോൾ മനുഷ്യകരങ്ങളും സംരക്ഷിക്കുന്നതിനായി നീട്ടേണ്ടി വരും എന്നത് ശരി തന്നെ. ഇനി വല്ലവരും ഇതിനെ തകർക്കാൻ ശ്രമിച്ചാൽ സംരക്ഷണത്തിന്റെ ഉത്തരവാദിത്തം അള്ളാഹു മനുഷ്യനെ ഏൽപ്പിച്ചത് അതിന്റെ അടിസ്ഥാനത്തിൽ അഹമ്മദിയ ജമാഅത്ത് മറ്റുള്ളവരെക്കാളും മുമ്പിൽ നിന്ന് ഏതു രീതിയിലാണ് ത്യാഗം ചെയ്യുന്നത് എന്ന് ലോകത്തിന് കാണാൻ സാധിക്കും. ഞങ്ങൾ ഈ സ്ഥലങ്ങളെ ഏറ്റവും പവിത്രമായ സ്ഥലങ്ങളായി കരുതുന്നു. ഈ സ്ഥലങ്ങളെ അള്ളാഹുവിന്റെ പ്രതാപപ്രകടമായ സ്ഥലങ്ങളായി ഞങ്ങൾ കരുതുന്നു. ഞങ്ങളുടെ പ്രിയപ്പെട്ട വസ്തുക്കളെ ഇതിന്റെ സംരക്ഷണത്തിനായി ത്യാഗം ചെയ്യുന്നത് ഇരുലോകത്തിലെയും സൗഭാഗ്യമായി കണക്കാക്കുന്നവരാണ്. ആരാണോ ദുഷ്ടലാക്കോടുകൂടി അതിലേക്ക് ഒരു പ്രാവശ്യമെങ്കിലും നോക്കുന്നത് അവരെ അള്ളാഹു അന്ധനാക്കുന്നതാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അള്ളാഹു മനുഷ്യരോട് ഈ പ്രവൃത്തി ചെയ്യിപ്പിക്കുകയാണെങ്കിൽ ആ ദുഷ്ടന്റെ കണ്ണ് തകർക്കുന്നതിനായി ഏതൊരു കൈകളാണ് മുന്നോട്ട് കുതിക്കുന്നത് അതിൽ ഞങ്ങളുടെ കൈ അള്ളാഹുവിന്റെ ഫളോടുകൂടി ഏറ്റവും മുമ്പിൽ ഉണ്ടാകും. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഇന്നും ഓരോ അഹമ്മദിയുടെയും ഹൃദയത്തിൽ ഈ പവിത്ര സ്ഥലങ്ങളെക്കുറിച്ച് ഈ ഒരു വികാരമാണ് ഉള്ളത്. ഇൻഷാ അല്ലാ തആല എപ്പോഴും അതുണ്ടാകും. അള്ളാഹു നമ്മുടെ വിശ്വാസത്തിലും ദൃഢജ്ഞാനത്തിലും എപ്പോഴും വർദ്ധനവ് നൽകട്ടെ. ത്യാഗം ചെയ്യുന്നവരുടെ മുൻനിരയിൽ നമ്മെ ഉൾപ്പെടുത്തട്ടെ.
നമസ്കാരത്തിന് ശേഷം ഞാൻ രണ്ട് ജനാസ ഗായബ് നമസ്കരിപ്പിക്കുന്നതാണ്. ഒന്ന് ബഹുമാനപ്പെട്ട സമീർ ബഹൂത്ത സാഹിബിന്റേതാണ്. ഫെബ്രുവരി 24, 2015 രാവിലെ ജർമ്മനിയിൽ വഫാത്തായി. ഇന്നാലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ. നീണ്ടകാലമായി ക്യാൻസർ രോഗിയായിരുന്നു. എന്നാൽ ഈ ബുദ്ധിമുട്ട് ഉണ്ടായിട്ടുകൂടി ദീനി സേവനത്തിൽ മുഴുകിക്കൊണ്ടിരുന്നു. 58 വയസ്സായിരുന്നു. മെയ് 11, 1957 ജസായറിലാണ് ജനിച്ചത്. 1991 ഖലീഫത്തുൽ മസീഹ് റാബിന്റെ കയ്യിൽ അദ്ദേഹം ബയ്യത്ത് ചെയ്തു. ഫ്രാൻസിലെ അമീർ സാബ് എഴുതുന്നു, അദ്ദേഹം പറയുമായിരുന്നു, എനിക്ക് ബയ്യത്ത് ചെയ്യുകയല്ലാതെ മറ്റു മാർഗമില്ലായിരുന്നു. അത്രയും കൂടുതൽ സ്വപ്നം ഞാൻ കണ്ടിരുന്നു. 1993 മുതൽ 1994 വരെ ജർമ്മനിയിലെ സദർ ജമാഅത്ത് എന്ന രീതിയിൽ സേവനമനുഷ്ഠിച്ചു. 1994 മുതൽ 1999 വരെ കാസിറിലെ ലോക്കൽ അമീറായി സേവനമനുഷ്ഠിക്കാൻ ഭാഗ്യം ലഭിച്ചു. 1999 മുതൽ 2003 വരെ ഹസന്നാക് റീജിയനിലെ റീജിയൻ അമീർ എന്ന രീതിയിൽ സേവനത്തിനുള്ള തോഫീക്ക് ലഭിച്ചു. ഫ്രാൻസിലെ അമീർ സാബ് എഴുതുന്നു, 1998 ഫ്രാൻസിലെ വാർഷിക സമ്മേളനത്തിൽ പങ്കെടുത്തു. അദ്ദേഹവുമായി എന്റെ ആദ്യ കൂടിക്കാഴ്ചയായിരുന്നു. സംസാരമധ്യേ പറയുകയുണ്ടായി, ഹസരത് മുസ്ലിം മൗദൂദ് റളിയല്ലാഹു അൻഹു പറഞ്ഞ രണ്ട് ഉന്മത്തരിൽ ഒരാൾ ഞാൻ ആകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിനുശേഷം അദ്ദേഹം ഉന്മത്തരെ പോലെ തന്നെ തബ്ലീഗിന്റെ യഥാർത്ഥ കടമ നിർവഹിക്കുവാൻ വേണ്ടി ശ്രമിക്കുകയുണ്ടായി. 2006 മുഅല്ലിം എന്ന രീതിയിൽ സേവനം ചെയ്യുവാനായി വഖഫ് ചെയ്തുകൊണ്ട് എനിക്ക് എഴുതുകയുണ്ടായി. ആദ്യം തന്നെ സേവനമനുഷ്ഠിച്ചിരുന്നു. അതിനുശേഷം തൊട്ട് മരണം വരെ അദ്ദേഹം വളരെ നല്ല രീതിയിൽ സേവനമനുഷ്ഠിച്ചു. ഫ്രാൻസിൽ അമീർ സൗദൻ എഴുതുന്നു, വിനീതൻ സമീർ ബഖൂത്ത സാഹിബിനെ കഴിഞ്ഞ 16 വർഷമായി തബ്ലീഗ് രംഗത്ത് ഉന്മത്തരെ പോലെ ജോലി എടുക്കുന്നതായി കണ്ടിട്ടുണ്ട്. ഫ്രാൻസിലെ ഇടപഴകളിലൂടെയും മറക്കേഷ്, ട്യൂണിസിലെ ദ്വീപുകളിലൂടെയും അക്കാരിബസിലെ ദ്വീപുകളിലൂടെയും വീട് വീടാന്തരം എല്ലാ ഇടപഴകളിലൂടെയും കാൽനടയായി പോകേണ്ടി വരുമ്പോൾ ദൂരം കൂടുതലാണ്, വണ്ടിയില്ല എന്നൊന്നും പറഞ്ഞിരുന്നില്ല, കാൽനടയായി തന്നെ പോകുമായിരുന്നു. മൈലുകൾ നടന്ന് ലിറ്ററേച്ചർ വിതരണം ചെയ്യുകയും തബ്ലീഗ് ചെയ്യുകയും ചോദ്യത്തിനുള്ള ഉത്തരം നൽകുകയും ചെയ്യുമായിരുന്നു. ഖിലാഫത്തിനോട് അനുരക്തിയായിരുന്നു. എന്നിൽ നിന്നും ലഭിക്കുന്ന എല്ലാ കത്തുകളും സൂക്ഷിച്ച് വെക്കുമായിരുന്നു, വളരെ വിലകൽപ്പിക്കുമായിരുന്നു. ദ്വീപുകളിൽ പലതവണ സന്ദർശിച്ച് അവിടെ ജമാഅത്തുകളെ പ്രവർത്തന നിരതരാക്കി. അവിടുത്തെ സദർ സാഹിബ് പറയുന്നു, കഠിന ചൂടുകാലത്തും എത്തിപ്പെടാൻ ബുദ്ധിമുട്ടുള്ള സ്ഥലങ്ങളിൽ ഗ്രാമങ്ങൾ തോറും കാൽനടയായി പോയി ഷുഗറിന്റെ ബുദ്ധിമുട്ടുണ്ടായിട്ടും പ്രവർത്തിച്ചുകൊണ്ടേയിരുന്നു. ഫ്രാൻസിലെ അമീർ സാഹിബിന്റെ കൂടെ മുറാക്കിഷ് സന്ദർശനം നടത്തി. ഒരിക്കൽ അവിടെ ഒരു ചെറിയ പെരുന്നാളും റമദാനും അവിടെ ചെലവഴിച്ചു. അഹമ്മദികളുടെ വീടുകൾ തോറും കയറിയിറങ്ങി അവരെ ഒരുമിച്ച് കൂട്ടി ജമാഅത്ത് വ്യവസ്ഥയെക്കുറിച്ച് പറഞ്ഞുകൊടുക്കുകയും ചെയ്യുമായിരുന്നു. വലിയ സ്ഥിരചിത്തതയോടുകൂടിയാണ് അദ്ദേഹം സേവനമനുഷ്ഠിച്ചത്. തബ്ലീഗ് മാത്രമല്ല ചെയ്തിരുന്നത്, തബ്ലീഗ് ചെയ്ത വ്യക്തികൾക്ക് നല്ല ശിക്ഷണവും നൽകിയിരുന്നു. ജമാഅത്തുകളെ പ്രവർത്തന നിരതരാക്കിയിരുന്നു. ദ്യൂനസിലെ തബ്ലീഗ് യാത്രയ്ക്കിടയിൽ ഒരിക്കൽ പോലീസ് പിടിച്ചു. പിന്നീട് യൂറോപ്യൻ പാസ്പോർട്ടാണ് എന്നതുകൊണ്ട് പറഞ്ഞയച്ചു. ഫ്രാൻസിലെ അമീർ സാബ് പറയുന്നു, അദ്ദേഹം ഒരു ജിന്നിനെ പോലെ തബ്ലീഗ് ചെയ്യുമായിരുന്നു എന്ന് ഞാൻ പറഞ്ഞാൽ അത് തെറ്റാവുകയില്ല. അവസാന സമയത്തും തബ്ലീഗ് ചെയ്യുവാനും ജമാഅത്തി പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുവാനും ജമാഅത്ത് അംഗങ്ങളെ നസീഹത്ത് ചെയ്തുകൊണ്ടിരുന്നു. അവസാന സമയത്ത് ഈ സമയത്ത് കൈസറിലുള്ള നമ്മുടെ മുറബിക്ക് സന്ദേശം എഴുതിക്കൊണ്ട് ഞാൻ മുഖേന എന്തെങ്കിലും തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ മാപ്പാക്കണം എന്നാണ് പറഞ്ഞത്. യഥാർത്ഥത്തിൽ അദ്ദേഹം വളരെ ആത്മാർത്ഥതയോടുകൂടി അദ്ദേഹം ചെയ്ത ബയ്യത്തിന്റെ നിബന്ധനകളെ നിറവേറ്റുക മാത്രമല്ല, ദീനീ സേവനം ചെയ്യും എന്ന പ്രതിജ്ഞയെ അതിന്റെ എത്രത്തോളം ഉന്നതിയിലെത്തിക്കാൻ കഴിയുമോ അതുവരെ എത്തിക്കാൻ ശ്രമിക്കുകയുണ്ടായി. അദ്ദേഹത്തിന്റെ നടപ്പും ഇരിപ്പും ദീനീ സേവനമായിരുന്നു. ഖിലാഫത്തിനോടുള്ള അനുസരണം, ഒരു പുതിയ അഹമ്മദിക്ക് അനുസരണത്തിന്റെ ആവേശത്തിൽ ഇത്രമാത്രം മുഴുകാൻ കഴിയുമോ എന്ന് മനുഷ്യന് ചിന്തിക്കാൻ പോലും സാധ്യമല്ല. കാസറിലെ മുറബിയായ സഫീറുർ റഹ്മാൻ എഴുതുന്നു, കഴിഞ്ഞ ജുമാ ദിവസം ഹോസ്പിറ്റലിലെ പ്രവർത്തകരോട് വളരെ ബുദ്ധിമുട്ടി ജുമാ നമസ്കരിക്കാൻ അനുവാദം വാങ്ങി പള്ളിയിൽ വന്നു. ഫോട്ടോ എടുത്ത് ഇത് തന്റെ അവസാന ജുമയാണെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അത് പറയുമായിരുന്നു, അവസാന ദിവസങ്ങളിലും അദ്ദേഹം മുറബി സാഹിബിനോട് ആവശ്യപ്പെട്ടത് എത്രയും പെട്ടെന്ന് ഹദ്രത്ത് മുസ്ലിഹ മൗദൂർ റളിയല്ലാഹു അൻഹുവിന്റെ ദിക്റി ഇലാഹി എന്ന പുസ്തകത്തിന്റെ 2 കോപ്പിയാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത്. അത് അദ്ദേഹം തന്റെ തബ്ലീഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഡോക്ടർമാർക്ക് എത്തിക്കണമായിരുന്നു. പറയുന്നു, ഞാൻ ഹോസ്പിറ്റലിൽ ഈ പുസ്തകം എത്തിച്ച ഉടനെ തന്നെ സമീർ സാഹിബ് അത് പെട്ടെന്ന് ഡോക്ടർ സാഹിബിനെ ഏൽപ്പിക്കണമെന്ന് ഭാര്യയോട് പറഞ്ഞു. ഡോക്ടറും സമീർ ബഖുത്ത സാഹിബിന്റെ രീതിയിലും സ്വഭാവത്തിലും വളരെ ആകർഷിക്കപ്പെട്ടിരുന്നു. ഇതുപോലെ ക്ഷമാശീലനും അള്ളാഹുൽ അർപ്പണം ചെയ്യുന്നവനുമായ ഒരു രോഗിയെ ഇതുവരെ കണ്ടിട്ടില്ല എന്ന് അവർ ഇടയ്ക്കിടയ്ക്ക് പറയുമായിരുന്നു. മുറബി സാഹിബ് പറയുന്നു, ഒരിക്കൽ മീറ്റിംഗ് ഉണ്ടായിരുന്നു. അതിൽ അതിഥി സൽക്കാരത്തിനായി എത്ര ആളുകൾക്ക് ഭക്ഷണം ഉണ്ടാക്കണം, എന്തൊക്കെ ഉണ്ടാക്കണം എന്ന് അതിൽ തീരുമാനമെടുക്കണമായിരുന്നു. എത്ര ഉണ്ടാക്കണം, ഇത്ര ഉണ്ടാക്കണം എന്ന് പറഞ്ഞ് നീണ്ട ചർച്ചകൾ തന്നെയുണ്ടായി. അതിൽ സമീർ ബഖുത്ത സാഹിബ് പ്രതിനിധി എന്ന നിലയിൽ അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹം വളരെ അതൃപ്തി പ്രകടിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, നമുക്ക് നിയമങ്ങൾ ആദ്യം മുതൽ പഠിപ്പിച്ചു തരാൻ നമ്മൾ ചെറിയ കുട്ടികളൊന്നുമല്ല. ഈ ജമാഅത്ത് നമുക്ക് ഒരു പുതിയ ജമാഅത്തുമല്ല. നമ്മുടെ അടുക്കൽ ഒരു വ്യവസ്ഥിതിയുണ്ട്. ആ വ്യവസ്ഥ കാലത്തിന്റെ ഖലീഫയുടെ പ്രതിനിധി നമുക്കിടയിലുണ്ട് എന്നതാണ്, അഥവാ മുറബിയുണ്ട്. അദ്ദേഹം എന്താണോ നമ്മോട് പറയുന്നത് നമ്മൾ അതനുസരിക്കുകയാണ് വേണ്ടത്. അതുകൊണ്ട് ഇത്ര എണ്ണം ഉണ്ടാക്കണം, ഇത്ര എണ്ണത്തിൽ ഉണ്ടാക്കണം എന്ന കാര്യത്തെ കൈവിട്ടുകൊണ്ട് ഇദ്ദേഹം എന്താണോ തീരുമാനിക്കുന്നത് അതനുസരിച്ച് പ്രവർത്തിക്കുക. ഈ ഒരു ആത്മാവ് ഉണ്ടായാൽ പിന്നെ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ജമാഅത്തുകളിൽ ഐക്യവും ഉണ്ടാകും, കൂട്ടായ്മയും ഉണ്ടാകും, വിജയവും ഉണ്ടാകും. എപ്പോഴും പറയുമായിരുന്നു, നമുക്ക് അവസരം കിട്ടുന്ന എല്ലാ മേഖലകളിലും അത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സന്ദേശം എത്തിക്കുക എന്നതാണ് നമ്മുടെ പ്രവൃത്തി. പിന്നെ ഹിദായത്ത് കൊടുക്കുന്നത് അള്ളാഹുവാണ്. തബ്ലീഗ് എന്റെ ഓക്സിജൻ ആണെന്ന് പറയുമായിരുന്നു. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഖാസൽ ജമാഅത്തിൽ ഒരുപാട് പാകിസ്ഥാനി അല്ലാത്ത അഹമ്മദികളുണ്ട്. അവർ എല്ലാവരും ഇദ്ദേഹം മുഖേന അഹമ്മദിയത്ത് സ്വീകരിച്ചവരാണ്. തന്റെ പുറകെ ഭാര്യ മറിയം ബഹുത്ത സാഹിബിയെ കൂടാതെ മൂന്ന് ആൺമക്കളെയും ഓർമ്മക്കായി വിട്ടിട്ടുണ്ട്. നൂറുദ്ദീൻ, മൂത്ത മകൻ നൂറുദ്ദീൻ കല്യാണം കഴിച്ചതാണ്. പിന്നെ അബ്ദുൽ കരീം, മുനീർ അഹമ്മദ് എന്നിവരാണ്. അള്ളാഹു മർഹൂമിന്റെ സ്ഥാനമാനങ്ങൾ ഉയർത്തുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ മക്കൾക്ക് അദ്ദേഹത്തിന്റെ പാത പിന്തുടരുവാനുള്ള തോഫീക്ക് നൽകുമാറാകട്ടെ. യാത്രയിൽ എപ്പോഴും ഇദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു ബാഗ് ഉണ്ടാകുമായിരുന്നു. മറിച്ച് ഇപ്പോഴും അദ്ദേഹം ജസാറിൽ പോകുവാൻ വേണ്ടി സീറ്റ് ബുക്ക് ചെയ്തിരുന്നു, പക്ഷേ ആയസ് അനുവദിച്ചില്ല. ഫ്രാൻസിലെ അമീർ പറയുന്നു, അദ്ദേഹത്തിന്റെ വഫാത്തിന് ശേഷം ഈ ബാഗ് അദ്ദേഹത്തിന്റെ ഭാര്യയെ ഏൽപ്പിച്ചു. നോക്കിയപ്പോൾ അതിൽ രണ്ട് കമ്മീസും ഒരു പൈജാമയും ഒരു കോട്ടും ഉണ്ടായിരുന്നു. അതുകൂടാതെ ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ നാല് അറബി ഗ്രന്ഥങ്ങളും എന്റെ അടുത്ത് നിന്ന് അദ്ദേഹത്തിന് പോയ കത്തുകളും അദ്ദേഹം വെച്ചിരുന്നു. കൂടാതെ അറബി ഭാഷയിലുള്ള 100 ബൈഅത്ത് ഫോമും ആ ബാഗിൽ ഉണ്ടായിരുന്നു. ഇതാണ് അദ്ദേഹം യാത്രയിൽ എപ്പോഴും കൂടെ കൊണ്ടു നടന്നിരുന്ന ബാഗിൽ ഉണ്ടായിരുന്നത്. ജസായറിലെ സദർ ജമാഅത്ത് ഖാലി മുഹമ്മദ് സാഹിബ് പറയുന്നു, സൽസ്വഭാവിയായ മനുഷ്യനായിരുന്നു, കാലത്തിന്റെ ഖലീഫയുടെ നല്ല രീതിയിൽ പ്രാതിനിധ്യം വഹിക്കുന്ന വ്യക്തിയായിരുന്നു. പറയുന്നു, 2007 ഇദ്ദേഹവുമായി എന്റെ ആദ്യത്തെ കൂടിക്കാഴ്ച നടക്കുന്നത്. അതിനുശേഷം മർഹൂം കാലത്തിന്റെ ഖലീഫയുടെ മാർഗനിർദ്ദേശമനുസരിച്ച് ഇവിടെ ജമാഅത്ത് സ്ഥാപിതമാക്കി. രോഗിയായിരുന്നിട്ടുകൂടി സന്ദർശനങ്ങൾ നടത്തുമായിരുന്നു, ഒരിക്കലും പരാതിപ്പെട്ടിരുന്നില്ല. ജസായറിൽ നമ്മുടെ പള്ളി ഉണ്ടാകണമെന്നും അതിൽ നമസ്കരിക്കണമെന്നും ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. ജസായറിലെ തന്നെ റാഷ് സമീർ സാഹിബ് പറയുന്നു, വലിയ ആകർഷണീയ വ്യക്തിത്വത്തിനുടമയായിരുന്നു. പരിചയപ്പെട്ടപ്പോൾ തന്നെ സ്നേഹത്തിന്റെ ആവേശം ഉണ്ടായിരുന്നു. ആദ്യ കൂടിക്കാഴ്ചയുടെ അവസരത്തിൽ തന്നെ ഈ പ്രദേശത്തിന് നമുക്കൊരു പള്ളി ഉണ്ടാകുമോ എന്ന് അദ്ദേഹത്തോട് ചോദിച്ചു. ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ യഥാർത്ഥ ദാസനുമായി അള്ളാഹു ചെയ്ത വാഗ്ദാനം തീർച്ചയായും സത്യമാണ്. ഇവിടെ പള്ളി ഉണ്ടാക്കുന്ന ആ ദിവസം ഞാൻ ഇല്ലായെങ്കിൽ എന്നെ മറക്കരുത്, തീർച്ചയായും എന്നെ ദുആയിൽ ഓർമ്മിക്കണം. ഒരിക്കൽ ബഖുത്ത സാഹിബ് പറയുന്നു, ആഫ്രിക്കൻ സന്ദർശന വേളയിൽ ഒരു വയസ്സായ വ്യക്തി അദ്ദേഹത്തിന്റെ കൈപിടിച്ചുകൊണ്ട് ചോദിച്ചു, ഞാൻ നിങ്ങൾക്കൊരു ഖജനാവ് കാണിച്ചു തരട്ടെയോ? പിന്നെ തന്റെ കീശയിൽ നിന്ന് ബൈഅത്ത് സ്വീകരിച്ചുകൊണ്ടുള്ള കത്ത് ഒരു പ്ലാസ്റ്റിക് കവറിൽ സുരക്ഷിതമായി വെച്ചിരുന്നത് കാണിച്ചുകൊണ്ട് പറഞ്ഞു, ഈ ഖജനാവിന്റെ സംരക്ഷണം നിർബന്ധമാണ്. ഇയാളുകളാണ് അഹമ്മദിയായിക്കൊണ്ട് തന്റെ ആത്മാർത്ഥതയിലും കൂറിലും മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. ജർമ്മനിയിൽ നിന്ന് അബ്ദുൽ ഖയ്യൂം സാബ് എഴുതുന്നു, അഹമ്മദിയത്തിന്റെ ഖലീഫയുമായി അന്ധമായി സ്നേഹിക്കുന്നവനും മേലുദ്യോഗസ്ഥന്മാരെ അനുസരിക്കുന്നവനും ആത്മാർത്ഥതയും കൂറുമുള്ള അഹമ്മദിയായിരുന്നു. ഹസ്രത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അറബിയിലുള്ള ഗ്രന്ഥങ്ങളും അറബിയിൽ തർജ്ജമ ചെയ്യപ്പെട്ട ഗ്രന്ഥങ്ങളും മൂന്ന് പ്രാവശ്യം വായിക്കുകയും പല ഭാഗങ്ങളും കാണാതെ പഠിക്കുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹം കാസറിലെ അമീറായിരുന്ന അവസരത്തിൽ അദ്ദേഹത്തിന്റെ തബ്ലീഗ് മുഖേന 18 വ്യത്യസ്ത സമുദായത്തിലെ ആളുകൾ ജമാഅത്തിൽ പ്രവേശിച്ചു. അദ്ദേഹം അവർക്ക് ശിക്ഷണവും നൽകി ജമാഅത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരുമാക്കി മാറ്റുകയും ചെയ്തു. കേസറിലെ ജമാഅത്തിനുള്ള ഒരു മലക്കായിരുന്നു. പള്ളി ലഭ്യമാകുന്നതിലും അദ്ദേഹത്തിന് വലിയ പങ്കുണ്ട്. അറബി, ഫ്രഞ്ച്, ജർമ്മൻ എന്നീ ഭാഷകളിൽ പാണ്ഡിത്യമുണ്ടായിരുന്നു. സെമി ഖുറൈഷി സാബ് പറയുന്നു, ഞാൻ മുഖേന അദ്ദേഹം ബൈഅത്ത് ചെയ്ത് ബൈഅത്ത് ഫോം ഖലീഫത്തുൽ മസീഹ് റാബിന് അയച്ചപ്പോൾ എന്ന ഹസ്രത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഇൽഹാമിനെ സാക്ഷ്യപ്പെടുത്തുന്ന വ്യക്തിയാണ് ഇദ്ദേഹം എന്ന് ഖലീഫത്തുൽ മസീഹ് റാബി പറഞ്ഞിരുന്നു. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ അദ്ദേഹം അത് തെളിയിക്കുകയും ചെയ്തു. അടുത്ത ജനാസ ചൗധരി ബഷീർ അഹമ്മദ് സാഹിബിന്റേതാണ്. ചൗധരി ഇബ്രാഹിം സാഹിബിന്റെ മകനായിരുന്നു. ഷെഖ്പൂരയിൽ താമസിക്കുന്ന വ്യക്തിയായിരുന്നു. 77-78 അദ്ദേഹത്തിന് ബൈഅത്ത് ചെയ്യുവാനുള്ള തോഫീക്ക് ലഭിച്ചു. പിന്നീട് അദ്ദേഹത്തിന്റെ കുടുംബവും രണ്ട് സഹോദരന്മാരും ബൈഅത്ത് ചെയ്തു. ഡസ്നാ ടോണിൽ താമസിക്കുമ്പോൾ സെക്രട്ടറി ഇസ്ലാഹു ഇർഷാദ്, സെക്രട്ടറി ഉമൂറാമ എന്ന രീതിയിൽ സേവനത്തിനുള്ള തോഫീക്ക് ലഭിച്ചു. പ്രദേശത്തിലെ അറിയപ്പെടുന്ന ഉന്നത സ്ഥാനമുള്ള വ്യക്തിയായിരുന്നു. December 7, 2011 ഡസ്നാ ടോണിൽ എതിരാളികൾ ബഷീർ സാഹിബിനെ അദ്ദേഹത്തിന്റെ വീടിനടുത്ത് വെച്ച് ക്രൂരമായി ആക്രമിച്ചു. അതിന്റെ ഫലമായി അദ്ദേഹത്തിന് 3 വെടിയുണ്ട കൊള്ളുകയും 1 കഴുത്തിൽ കൊണ്ട് മറുവശത്തുകൂടെ വരികയും ചെയ്തു. 2 ഉണ്ടകൾ വയറിൽ കൊണ്ട് അത് വൻകുടലിനെ ആഴത്തിൽ മുറിവേൽപ്പിച്ചു. ഒരാഴ്ച ലാഹോറിൽ ചികിത്സിച്ചതിന് ശേഷം ഫസലി ഉമർ ഹോസ്പിറ്റലിലേക്ക് മാറ്റി. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ആരോഗ്യം വീണ്ടെടുത്തു. ആക്രമിക്കപ്പെട്ടവർക്കെതിരിൽ ഇദ്ദേഹത്തിന്റെ അനഹമ്മദിയായ ചെറുമകൻ സാഹിദ് അഹമ്മദ് സാഹിബ് കേസുകൊടുത്തു. അതിന്റെ ഫലമായി അക്രമികൾ March 5, 2012 അനഹമ്മദിയായ ഈ ചെറുമകനെയും ഷഹീദാക്കി. മാഫിയ ഒരു ഗ്രൂപ്പായിട്ടാണ് ഉണ്ടാവുക. ഈ അവസ്ഥയിൽ ചൗധരി സാഹിബ് തന്റെ കുടുംബമൊത്ത് അവിടുന്ന് മാറി താമസിക്കാൻ തീരുമാനിച്ചു. റിബുവയിലേക്ക് പോയി. കുറച്ചുകാലം മുൻപ് ക്യാൻസർ പിടിപെട്ടു, ചികിത്സയിലായിരുന്നു. എന്നാൽ വിധി മറ്റൊന്നായിരുന്നു, മരണപ്പെട്ടു. ഇന്നല്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ. അദ്ദേഹത്തിന്റെ ഭാര്യ പറയുന്നു, സൗമ്യ സ്വഭാവക്കാരനായിരുന്നു, നമസ്കാരത്തിൽ ശ്രദ്ധ ചെലുത്തുന്ന വ്യക്തിയായിരുന്നു, മാതാപിതാക്കളെ സേവിക്കുന്നതായി അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്. വളരെ ക്ഷമാശീലനും സാധാരണക്കാരനുമായിരുന്നു. കാരുണ്യഹൃദയമുള്ള, എല്ലാവരുമായി നല്ല സ്വഭാവമുള്ള, നഷ്ടങ്ങൾ സ്വയം സ്വീകരിച്ച് മറ്റുള്ളവരെ അതിൽ നിന്ന് സംരക്ഷിച്ചിരുന്നു. ഒരു ആശ്രിതരെയും കൈവെടിയാറില്ല, അത് അഹമ്മദിയാണെങ്കിലും അനഹമ്മദിയാണെങ്കിലും. എല്ലാ സമയത്തും തഹജ്ജുദ് നമസ്കരിക്കുന്ന, എപ്പോഴും പള്ളിയിൽ പോയി നമസ്കരിക്കുന്ന വ്യക്തിയായിരുന്നു. അനാഥ കുട്ടികളെയും വിധവകളെയും പരിപാലിക്കുമായിരുന്നു. എതിരാളികളെ കുറിച്ച് പറയുമ്പോൾ അള്ളാഹു അവർക്ക് ഹിദായത്ത് നൽകാൻ വേണ്ടി ദുആ ചെയ്യാൻ കൽപ്പിക്കുമായിരുന്നു. ഇദ്ദേഹം ആക്രമിക്കപ്പെട്ടപ്പോഴും അദ്ദേഹത്തിനെ പരിപാലിക്കാൻ എത്തിയവർ അക്രമികളെ അള്ളാഹു പിടിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞപ്പോഴും അള്ളാഹു അവർക്ക് ഹിദായത്ത് നൽകുവാൻ വേണ്ടി ദുആ ചെയ്യാനാണ് കൽപ്പിച്ചത്. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ മൂസിയായിരുന്നു. റബുവയിലെ ബേഷ്തി മക്ബറയിലാണ് കബറടക്കം നടന്നത്. 63 വയസ്സിലാണ് വഫാത്തായത്. അദ്ദേഹത്തിന്റെ ഭാര്യ, 2 ആൺമക്കൾ, 1 പെൺകുട്ടിയുമാണ് ഉള്ളത്. അള്ളാഹു അവർക്ക് എല്ലാവർക്കും സ്ഥൈര്യം നൽകുമാറാകട്ടെ, മർഹൂമിന്റെ പാതയിലൂടെ സഞ്ചരിക്കുവാനുള്ള തോഫീക്ക് നൽകുമാറാകട്ടെ, മർഹൂമിന്റെ സ്ഥാനമാനങ്ങൾ ഉയർത്തുമാറാകട്ടെ.
ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل واللسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر.